ദൈവ സ്വഭാവത്തെയും മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ചും നാം ദൈവവചനത്തിൽ നിന്നും നമുക്ക് വെളിച്ചമുണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള നിരന്തരമായ ബന്ധം സാധ്യമാകില്ല. മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ തുടർമാനമായിട്ടുള്ള ദൈവത്തിന്റെ മനുഷ്യനോടുള്ള എല്ലാ ഇടപാടുകൾക്കും പിന്നിൽ ഒരു മിസ്റ്ററിയുണ്ട്, ഒരു മർമ്മമുണ്ട്. ദൈവത്തോടുള്ള ബന്ധം എനിക്ക് സാധിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ സ്വഭാവത്തെ അറിയുന്നതിലൂടെയും ദൈവം മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഓരോ ഇടപാടുകളിൽ ദൈവം എന്താണ് ആഗ്രഹിച്ചത് എന്ന വെളിച്ചത്തിൽ, വചനത്തിന്റെ വെളിച്ചത്തിലൂടെ എനിക്ക് മനസ്സിലാകുമ്പോഴാണ് എനിക്ക് ദൈവത്തോടുള്ള നിരന്തരമായ ബന്ധം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയുമ്പോൾ വരുന്ന ഒരു സ്വാതന്ത്ര്യം, അതിന് പകരം നമുക്ക് മറ്റെന്ത് ചെയ്താലും കിട്ടത്തില്ല. ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വചനമാണ് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നിങ്ങൾ സത്യമറിയാതെ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചതുകൊണ്ട് ആ പ്രാർത്ഥന നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തത്തില്ല. നിങ്ങൾ സിൻസിയർ ആണ് എന്നതുകൊണ്ടും നിങ്ങൾക്കൊരു പക്ഷേ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല. ഇൻ മെനി ചർച്ച് വി ഹാവ് വെരി ഗുഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നല്ല സഹോദരനും നല്ല സഹോദരിയും സ്വാതന്ത്ര്യമുള്ള സഹോദരനാണെന്ന് നിർബന്ധമില്ല. വേദോത്സവത്തിലെ സത്യങ്ങളെ അറിയുവാൻ ധൈര്യം കാണിക്കുന്ന സഹോദരനാണ് സ്വാതന്ത്ര്യത്തിന്റെ സഹോദരൻ. മറ്റുള്ളവർ ഒരുപക്ഷെ ഒരു ഗുഡ് ബ്രദർ ആയിരിക്കാം. ഞാൻ ഈ കാര്യത്തെ ഊന്നിയാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്കും സ്വാതന്ത്ര്യം വരുത്താം എന്ന് ചിന്തിക്കരുത്. ഞാൻ അറിഞ്ഞ് നിൽക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ അറിയുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ ഒരു മെന്റൽ ബ്ലോക്ക് വരും. ലോകത്തിലെ ഏറ്റവും വലിയ സുപ്രീം പവറിനെ നിങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ ഇരുട്ടിന്റെ ശക്തി എപ്പോഴും ഒരു മെന്റൽ ബ്ലോക്ക് കൊണ്ടുവരും. ആദ്യത്തെ പാപം ദൈവസ്നേഹത്തെ സംശയിച്ചുകൊണ്ടാണ് ആദ്യത്തെ പാപം ഉണ്ടായത് ഭൂമിയിൽ. പെട്ടെന്ന് ഹവ്വായുടെ ഉള്ളിൽ ഒരു മെന്റൽ ബ്ലോക്ക് കൊണ്ടുവരികയായിരുന്നു. നീ പറയുന്ന ഈ ദൈവം, വെയിലാറുമ്പോൾ കൂടെ കൂടെ വന്ന് പങ്കുവെക്കുന്ന ഈ ദൈവം, നീ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ എല്ലാ നന്മയും ആഗ്രഹിക്കുന്നവനാണോ, അതോ ഏറ്റവും ഉത്തമമായത് ചിലത് നിന്നിൽ നിന്ന് മറച്ചു വെച്ചതുകൊണ്ടല്ലേ നിന്നോട് ഇങ്ങനെ ഒരു കൽപ്പന നൽകിയത്? കൽപ്പനയ്ക്ക് പിന്നിൽ ഉത്തമമായത് എന്തോ മറച്ചു വെക്കാനുള്ള വ്യഗ്രത നീ ഈ പറയുന്ന സുപ്രീം പവറിനുണ്ട് എന്നത് എക്കാലത്തെയും പിശാചു കൊണ്ടിരുന്ന ഒരു മെന്റൽ ബ്ലോക്കാണ്. നസ്രത്തിൽ നിന്ന് വെള്ളയും നന്മയും ഉണ്ടോ, ഒരു മെന്റൽ ബ്ലോക്കാണ്. എവിടെ നിന്നെങ്കിലും ദൈവത്തെ അറിയുവാൻ ഒരു മനുഷ്യൻ അവസരം ലഭിക്കുമ്പോൾ പെട്ടെന്ന് പിശാചു കൊണ്ടുവരുന്ന ഇങ്ങനത്തെ മാനസിക തടസ്സങ്ങളുണ്ട്. നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ല, ഉടനെ നസ്രത്തിന്റെ കാര്യം എടുത്തിട്ടു. പ്രിയമുള്ളവരെ, ദൈവ സ്വഭാവത്തെ അറിയാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ കുറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ചർച്ചിന്റെ കൂട്ടായ്മയിൽ നാം വളരെ ഉത്സാഹമുള്ളവരായിരിക്കാം. ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ഹാവ് സച്ച് എ ഡീപ് ഫെലോഷിപ്പ് വിത്ത് അവർ ഗോഡ്. ദൈവത്തോട് അത്രയും ഡീപ് ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. ചിബ്രോഡ്കം പറയുന്നത് പോലെ ചർച്ചാനിറ്റിയാണെന്ന് കൂടുതൽ. ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നാളത്തോറും വർദ്ധിക്കുന്നു, ഇസ് ഗുഡ്. പക്ഷേ ദൈവത്തെ അറിയാനുള്ള മെന്റൽ, അറിയാതിരിക്കാനുള്ള മെന്റൽ ബ്ലോക്കുകൾ പിശാചുത്തിരി കൊണ്ടുവരുന്നുണ്ട്. ഒരു വീട്ടിൽ വിധവയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, സഹായിക്കാൻ ആരുമില്ല, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. മറ്റൊരു ദൈവദാസൻ ഈ സ്ത്രീയുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ ശേഷം ഈ സ്ത്രീയെ സഹായിക്കാമെന്ന് വിചാരിച്ചു. കിട്ടിയ പണങ്ങളൊക്കെ കുറച്ച് സ്വരൂപിച്ച ശേഷം ഒരു ദിവസം ഈ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീടിന്റെ കതക് കൊട്ടി. കൊട്ടിയിട്ടൊന്നും വീടിന്റെ കതക് തുറക്കുന്നില്ല. എങ്കിലൊരു സഹായം കൊണ്ടുവന്നാണല്ലോ ഈ സ്ത്രീയുടെ അവസ്ഥയിൽ അവരെ സഹായിക്കാതെ പോകുന്നത് നന്നല്ല എന്ന് കരുതി ആ ദൈവദാസൻ അരമണിക്കൂറോളം ആ വീടിന്റെ വാതിക്കൽ നിന്നു. വീണ്ടും വീണ്ടും കൊട്ടി. അകത്ത് സ്ത്രീ ഉണ്ട് എന്നതാണ് ദൈവദാസന്റെ ചിന്ത. പക്ഷെ ആ സ്ത്രീ അരമണിക്കൂർ ആ വാതിക്കൽ നിന്ന് കൊട്ടിയിട്ടും സ്ത്രീ കതക് തുറന്നില്ല. അതിനുശേഷം ആ ദേവദാസൻ ഒരു യോഗത്തിനാണ് കടന്നുപോയത്. ആ കയ്യിലിരുന്ന പൈസ ആ യോഗത്തിന് കാണിക്കുകയായിട്ട് അവിടെ കൊടുത്തു. പക്ഷെ ആ യോഗത്തിന് ഈ ഈ വിധവയായ സ്ത്രീ ആ യോഗത്തിന് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീയെ കണ്ടപ്പോൾ ദേവദാസൻ ആശ്ചര്യപ്പെട്ടു. ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങളുടെ വീടിന്റെ കതക് ഞാൻ പല പ്രാവശ്യം കൊട്ടി, നിങ്ങൾ തുറന്നില്ലല്ലോ. അപ്പോൾ ആ സ്ത്രീയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ ഹൗസ് ഓണർ വാടകയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്നെനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ കതവ് തുറക്കാഞ്ഞത്. കാരണം 2 മാസത്തെ വാടക കുടിശ കൊടുപ്പാനുണ്ട്. സോ അറ്റ് എനി ടൈം എന്റെ ഹൗസ് ഓണർ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ തുറക്കാഞ്ഞത്. ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടത് കരുണയും ദയയും വാത്സല്യവുമുള്ള ഒരു ദൈവദാസനിൽ നിന്നുള്ള സഹായം. ഈ കഥ നമ്മളെ എന്താ പഠിപ്പിക്കുന്നറിയാം? ഓരോ പ്രാവശ്യവും ദൈവം നിങ്ങളുടെ വാതുക്കൽ നിന്ന് കൊട്ടുമ്പോൾ പിശാചൊരു മെന്റൽ ബ്ലോക്ക് കൊണ്ടുവരും. ഏതാണ്ടൊക്കെ നിന്നോട് ആവശ്യപ്പെടാനായിട്ട് വന്നിരിക്കുകയാണ് പുള്ളി. പുള്ളിയുടെ കയ്യിൽ കൽപ്പനകൾ മാത്രമേ ഉള്ളൂ, പുള്ളിക്ക് ഒരു നല്ല കാര്യമൊന്നും നിന്നെക്കുറിച്ചില്ല. ഈ ഓൾവേസ് ഡിമാൻഡ്സ് യു. വേദോസം തുറക്കുമ്പോൾ നിങ്ങൾ കൽപ്പനകൾ കാണുന്നു, വേദോസം തുറക്കുമ്പോൾ നിങ്ങൾ പ്രബോധനങ്ങൾ കാണുന്നു, വേദോസങ്ങൾ തുറക്കുമ്പോൾ നിങ്ങളെ മുഴുവനും പിടിച്ച് വലിച്ച് മുറുക്കി നിങ്ങളുടെ രസത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരാളെ കാണുന്നു. സി മെനിറ്റെയും ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതുകൾ കൊട്ടിയപ്പോൾ നിങ്ങൾ തുറന്നു കൊടുക്കാഞ്ഞത് ഇതുപോലൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. അവൻ സഹായിപ്പം വന്നതാ, പക്ഷെ അപ്പോഴും നിങ്ങളുടെ ചിന്ത അവൻ ഡിമാൻഡ് ചെയ്യാൻ വന്നതാണെന്ന് അറിഞ്ഞ് നിങ്ങൾ പലപ്പോഴും ദൈവത്തിന്റെ ഹൃദയം തുറന്നു കൊടുത്തില്ല. ദിസ് ഈസ് അനദർ മെന്റൽ ബ്ലോക്ക്. ഇത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴുള്ളവരെ, ഞാൻ ആ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒരു ഓട്ടോമൊബൈൽ കമ്പനി, അവിടെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു പുതിയ കാർ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ആ കമ്പനിക്കാർ, ആ കമ്പനി ഒരുക്കി വെച്ചിരിക്കുന്ന ആൾ വന്നിട്ട് ആ കാറിന്റെ ഒത്തിരി കാര്യങ്ങൾ നിർദ്ദേശിക്കും. എത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം, എത്ര മാസം കഴിയുമ്പോൾ നിങ്ങൾ സർവീസ് ചെയ്യണം, ഇനി ഓരോ കാര്യത്തെക്കുറിച്ചും ആ ആ കാർ ആ ഓട്ടോമൊബൈൽ കമ്പനി അതിനാക്കി വെച്ചിരിക്കുന്ന ആൾ ഇങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കും. ഈ നിർദ്ദേശങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ ഈ കാർ വാങ്ങിക്കണ്ടായിരുന്നു, ഇതൊത്തിരി നിർദ്ദേശങ്ങൾ അടങ്ങിയതാ. അദ്ദേഹം ഈ കാർ അത് സംബന്ധിച്ചതിന്റെ മെയിന്റനൻസിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയും തോറും എങ്ങനെ ഈ കാർ കഷ്ടപ്പെടാം നിങ്ങൾക്ക് എന്നതല്ല അവരുദ്ദേശിച്ചത്, എങ്ങനെ ഈ കാർ നിനക്ക് സുഗമമായി കൊണ്ടുപോകാം എന്നതാണ് ആ കൽപ്പന കൊണ്ട് ഉദ്ദേശിച്ചത്. ദിസ് ഈസ് എ സെക്കൻഡ് മെന്റൽ ബ്ലോക്ക്. ഓരോ പ്രാവശ്യവും നിർദ്ദേശങ്ങളുടെ മുമ്പിൽ ഭക്തൻ വരുമ്പോൾ പിശാചു പറയും, നിനക്ക് നിന്റെ സഞ്ചാര പദത്തെ എവിടെയോ, നിന്നിൽ ദൈവത്തിന് അത്ര സന്തോഷമില്ല, നിന്നെ പിരിച്ച് പിഴിഞ്ഞ് നിന്റെ ജീവിതത്തെ അങ്ങ് രസംകൊല്ലിയാക്കുന്ന കുറെ നിർദ്ദേശങ്ങൾ. അങ്ങനെ വന്നപ്പോഴാ പെട്ടെന്ന് കാറുകാരൻ ഒരു കാര്യം ഓർമ്മ വന്നത്, അദ്ദേഹം ടയറിന്റെ പ്രഷറിന്റെ കാര്യം കൂടെ പറയാൻ മറന്നുപോയി. അതുകൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ഒന്നുകൂടെ ടെൻഷനായി, അയ്യോ ഈ കാർ വാങ്ങിക്കണ്ടായിരുന്നു. അങ്ങനെയാണോ അദ്ദേഹം ചിന്തിക്കുന്നേ? അല്ല, ഓ അത് അറിഞ്ഞത് നന്നായി, അത് എന്റെ ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആകാതിരിക്കാൻ. സി, വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവചന കൽപ്പനകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഇതുപോലൊരു മെന്റൽ ബ്ലോക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ഒരു സത്യം, ഏറ്റവും നന്നായി, ഏറ്റവും തേജസ്സോടെ, ഏറ്റവും ആനന്ദത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നിന്നെ സ്നേഹിച്ച് നൽകിയതാണ് ദൈവത്തിന്റെ എല്ലാ അരുളപ്പാടുകളും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള പിശാചിന്റെ മെന്റൽ ബ്ലോക്കുകൾ, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നുള്ള അവന്റെ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവം നല്ലവൻ, ദൈവം സ്നേഹവാൻ. ഹല്ലേലൂയ. യെസ്. അതുകൊണ്ട് ദൈവ സ്വഭാവത്തെ, ദൈവത്തോടുള്ള തുടർമാനമായ സംസർഗത്തിന് നാം ദൈവ സ്വഭാവത്തെ അറിഞ്ഞേ പറ്റൂ. നാം വേദോത്സവം വായിക്കുന്നത് കുറെ കാര്യങ്ങൾ അനുസരിക്കാൻ വേണ്ടിയല്ല. അനുസരിക്കുന്ന ദൂതന്മാരുണ്ട്. നമ്മെ അനുസരിക്കുന്നതിലൂടെ മാത്രമല്ല ദൈവത്തിന് നമ്മളിൽ സന്തോഷം, ദൈവത്തിന് നമ്മളോടുള്ള ഒരു സ്നേഹത്തിന്റെ ബന്ധമുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ദൈവത്തിന് അത് കിട്ടുന്നില്ലെങ്കിൽ അനുസരണം കൊണ്ടും വലിയ പ്രയോജനമില്ല. എല്ലാം അനുസരിക്കാൻ കഴിയുന്ന കുറെ വർജനക്കാരനായിട്ട് ജീവിക്കുമ്പോഴും ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ അതിൽ അർത്ഥമില്ല പ്രിയുള്ളൂ. ജുവാൻ കാർലോസിന്റെ ഒരു പുസ്തകത്തിൽ ജുവാൻ കാർലോസ് കർത്താവിന് വേണ്ടി തിരക്ക് പിടിച്ച ഒരു മനുഷ്യനായിരുന്നു. എവരിഡേ ഹി ഹാസ് പ്രോഗ്രാം. അപ്പൊ ദൈവം ജുവാൻ കാർലോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജുവാൻ എനിക്കൊരു രണ്ടു ദിവസം നീ തരുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മൺഡേ യൂത്ത് മീറ്റിംഗ്, ട്യൂസ്ഡേ സഹോദരിമാരുടെ മീറ്റിംഗ്, തേഴ്സ്ഡേ ഹോസ്പിറ്റൽ വിസിറ്റിംഗ്, ഫോർത്ത് ഡേ. ഇതിനിടയ്ക്ക് ദൈവത്തിന് രണ്ട് ദിവസം ചോദിച്ചപ്പോൾ ജുവാൻ ദൈവത്തോട് അപ്സെറ്റ് ആകുക. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ആർക്കു വേണ്ടിയാ ചെയ്യുന്നേ? ദൈവത്തിന് വേണ്ടി. See, obedience doesn't prove that you have a deeper fellowship with God. ഞാൻ നമ്മുടെ ഉള്ളിലെ ഒത്തിരി അറിയാത്ത ആക്ഷേപങ്ങൾ മാറിപ്പോകാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു. See, കാലമെടുത്തിരിക്കുകയാണ്. നമുക്ക് തിരിച്ചറിയേണ്ടത് ദൈവത്തെയാ. കാലങ്ങളെ നാം വിവേചിക്കാം, പക്ഷെ ദൈവത്തെ വിവേചിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഈ മെന്റൽ ബ്ലോക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കിടപ്പുണ്ട്. എന്റെ എക്കാലത്തെയും എന്റെ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ ദൈവത്തെ കുറെ കൂടെ, അവിടെയാണ് എന്റെ ജീവിതത്തിന്റെ ശാപം മാറുന്നത്, എന്റെ ജീവിതത്തിന് ചൈതന്യമുണ്ടാകുന്നത്, എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് എന്റെ ദൈവത്തെ അറിയുമ്പോൾ. ഒരു വാക്യം വായിച്ച് ഈ ചിന്തയിൽ മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒത്തിരി ആത്മീയ ചിന്തകൾ നിറയപ്പെട്ട ഒരു പ്രാർത്ഥനയിൽ, അതിന്റെ 17-ാം അധ്യായത്തിൽ, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു വരുന്ന വരവിൽ ഒരു അനാദിയിലെ വലിയൊരു രഹസ്യം തന്റെ പ്രാർത്ഥനയിൽ ഒരു വാചകമായിട്ട് യേശു പറയുന്നുണ്ട്. എന്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു വാക്യമായതുകൊണ്ട് ഞാനത് വായിക്കുകയാണ്. 17:21, John 17:21, ഇംഗ്ലീഷിൽ അത് 21 ആണോ എന്ന് എനിക്കറിയില്ല. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം 21-ാമത്തെ വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. ദൈവത്തോട് എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കൊച്ചു കൊച്ചു മെന്റൽ ബ്ലോക്സുകൾ ഈ വാക്യത്തിലൂടെ ഒത്തിരി മാറിപ്പോയി. എന്താണ് ഈ പിതാവിന്റെയും പുത്രന്റെയും എന്നെ കുറിച്ചുള്ള ആഗ്രഹം? അതറിയുമ്പോൾ എന്റെ മനസ്സിൽ ഈ ബ്ലോക്സുകൾക്ക് മാറ്റം വരികയാണ്. ഈ കൽപ്പന, ഈ പ്രബോധനം, ഈ ദൂതന്മാർ, ഈ രക്ഷ, ഈ നീതീകരണം, ഈ ന്യായവിധി, ഈ ലോകം, ഈ പ്രപഞ്ചം, ഈ ദൂതന്മാർ, ഈ കഷ്ടത, ഈ സഭ, ഈ കൂട്ടായ്മ, ഈ ദൈവദാസന്മാർ, ഇതെല്ലാം കൂടെ ചേർന്ന് എവിടേക്കാ എന്നെ തള്ളിക്കൊണ്ടു പോകുന്നത്? എന്റെ കുടുംബം, അതിന്റെ അകത്ത് തന്നെ ചേർന്ന് പോകാത്ത ഒത്തിരി അസ്വാരസ്യങ്ങൾ, അറിഞ്ഞാ കേൾക്കാത്ത എന്റെ മക്കൾ, ഇതെല്ലാം കൂടെ ചേർന്ന് എന്റെ ജീവിത വിശ്വാസം വിട്ടുന്നു. അതിനിടയ്ക്കാ ഒന്ന് ആശ്വസിക്കാന്ന് പറഞ്ഞ് ചർച്ച വരുമ്പോഴത്തേക്ക് അവിടെ തേണ്ട് ഭയങ്കര പ്രബോധന, ഇത് നിങ്ങൾ ശരിയല്ലെന്നാ പറയും. ബട്ട് ഷീ റീഡ്, ദൈവത്തിന്റെ ആഗ്രഹത്തിലേക്ക് നിന്റെ ഹൃദയത്തെ കൊണ്ടുവരുമ്പോൾ സഹോദര, ഈ ലോകത്തിൽ ഏറ്റവും അധികം ആസ്വദിക്കാവുന്ന വ്യക്തിത്വമാണ് ദൈവത്തിന്റെ വ്യക്തിത്വം. ഹല്ലേലൂയ. യേശു ഒരു കാര്യം പിതാവിനെ ഓർപ്പിക്കുകയാണ്, പിതാവേ See, I want to remember you. ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ നിന്നെ വീണ്ടും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്ലാൻ? നമ്മുടെ പ്ലാൻ ഇതാണ്, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവര് നമ്മിലാകണം എന്ന നമ്മുടെ പ്ലാൻ. അത് മാറിയിട്ടില്ലല്ലോ. അതല്ലായിരുന്നു നമ്മുടെ അനാദിയിലെ ആഗ്രഹങ്ങൾ മുഴുവനും? അത് വീണ്ടും പ്രാർത്ഥനയിലൂടെ യേശു ഓർപ്പിക്കുക. ഒന്നാകേണ്ട എന്റെ അടുത്ത വാക്യം ഇതിന്റെ ബാക്കിയായിട്ടുണ്ടോ? ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും തമ്മിലാകേണ്ടതിന് ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. See, സുവിശേഷം, ക്രൂശ്, ഈ മഹത്വത്തിന്റെ കൈമാറപ്പെടൽ, ഇതെല്ലാം എന്തിലേക്കാണ് വരുന്നതെന്നറിയാവോ? ഞാൻ നിന്നിലും നീ എന്നിലും ആയിരിക്കുന്നത് പോലെ അവർ നമ്മിലായിരിക്കുക. ഇപ്പോഴുള്ള ദൈവത്തിന് കുറച്ച് കൽപ്പനകൾ തരാനല്ല ദൈവത്തിന് ആഗ്രഹം. ഇതെല്ലാം കൂടെ ദൈവം എവിടേക്കാണ് എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന അറിയാവോ? പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും വസിക്കുന്ന എക്സാക്ട് ആ ആ ആ അതേ ഇന്റൻസിറ്റിയിൽ എന്നെയും കൂടെ അതിന്റെ അകത്തേക്ക് കയറ്റി ആ സ്നേഹക്കൂട്ടായ്മയിൽ അവർ നമ്മളോട് ഒന്നായിത്തീരുക എന്ന ആ ഡിവൈൻ പർപ്പസ്. യെസ്, അതാ പ്രിയുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവത്തിന് എത്ര വലിയ ആഗ്രഹമാ എന്നോടുള്ള കൂട്ടായ്മ. തന്റെ പ്രാർത്ഥനയിൽ പിതാവിനെ ഓർപ്പിക്കുക, പിതാവേ ദിസ് ഈസ് ദ പർപ്പസ്. ഇതല്ലേ സുവിശേഷത്തിന്റെ ലക്ഷ്യം? ഇതല്ലേ ഞാൻ ഇപ്പോൾ ക്രൂശ് ചുമക്കേണ്ട കാരണം? ഇതല്ലേ ഞാൻ ഇവർക്ക് ഈ മഹത്വം പങ്കിടാൻ പോകുന്നതിന്റെ സീക്രട്ട്? എന്താ എന്താ? ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നത് പോലെ അവർ നമ്മിൽ ഒന്നായിത്തീരുന്ന ആ സ്നേഹക്കൂട്ടായ്മയുടെ ഏകത്വത്തിലേക്ക് അവർ വരേണ്ടതിനായിട്ടാണ് പിതാവ് ഇപ്പോൾ ഞാൻ ഈ അവസ്ഥയിലായിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന കൂട്ടായ്മയുണ്ട്, ഒരു സ്നേഹ വിരുന്നുണ്ട്. അതുകൊണ്ടാ നാം വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ഞാൻ വാതുക്കളിൽ നിന്ന് മുട്ടുന്നു. എന്തിനാ? എന്തിനാ? നിന്നോടൊപ്പം അത്താഴം കഴിക്കാൻ, ഫീസ്റ്റ്. ദൈവത്തിന് നിന്നോടൊപ്പം അത്താഴം കഴിക്കുക. ദൈവത്തിന് നിന്റെ അടുക്കൽ വന്നിട്ട് നിന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു 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 എന്നിട്ട് തലേ കയറ്റി. നോ, അനുസരണം പിന്നീട് വരുന്നുണ്ട്, കൽപ്പന അനുസരിക്കണം. ബട്ട് ദൈവത്തിന്റെ ആഗ്രഹം എന്നോടൊപ്പം അത്താഴം കഴിക്കുക, സഭയോടൊപ്പം അത്താഴം കഴിക്കുക, ഫീസ്റ്റിംഗ്. ആ ഫീസ്റ്റിംഗിലേക്ക് നമ്മുടെ ജീവിതം തയ്യാറായി വരാൻ വേണ്ടിയാണ് ഡിസിപ്ലിൻ. പക്ഷെ ദ പർപ്പസ് ഈസ് ഡിസിപ്ലിൻ. അതിൽ തന്നെ ഡിസിപ്ലിൻ ആയിട്ടല്ല നാം കാണേണ്ടത്. ദ ഡിസിപ്ലിൻ വിൽ ലീഡ് യു ടു ദ ഫെലോഷിപ്പ്. കർത്താവിന് നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹി വാൻസ് ടു ഹാവ് എ ഫീസ്റ്റ്. അവൻ ഫീസ്റ്റ് ആണ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു 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 ദൈവിക പർപ്പസ് നമ്മുടെ ഉള്ളിൽ കടന്നാൽ ഏത്, മുമ്പേ സഹോദരൻ പറഞ്ഞത്, ഏത് പ്രബോധനങ്ങളെയും ഏത് കൽപ്പനകളെയും സന്തോഷത്തോടെ നമുക്ക് അനുസരിക്കാൻ കഴിയുന്നത്, ഇതിന്റെ എൻഡ് റിസൾട്ട് അവൻ അവനിലും അവനിവനിലും വസിക്കുന്നത് പോലെ നമ്മൾ അവനിലായി തീരേണ്ടതാണ് എന്നതാണ് ഇതിന്റെ എൻഡ് റിസൾട്ട് എന്ന് ചിന്തിക്കുമ്പോഴാ യെസ് എനിക്ക് സുവിശേഷം പറയാൻ കഴിയുന്നത്, എനിക്ക് കഷ്ടം സഹിക്കാൻ കഴിയുന്നത്, എനിക്ക് 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 നിന്ന് സഹിക്കാൻ കഴിയുന്നത്, എനിക്ക് ശോധനയിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്, എനിക്ക് അപമാനമേൽക്കാൻ കഴിയുന്നത്. ഏത് ഏത് കാര്യത്തിലേക്കാ? ദ എൻഡ് റിസൾട്ട്, വേഴ്സ് 21, നീ അവനിലും അവൻ നിന്നിലും വസിക്കുന്നത് പോലെ നമ്മൾ അവസാനം ദൈവത്തിൽ ലയിച്ച് ഒന്നായി തീരുന്ന ആ അനുഭവമാണ് എന്റെ ജീവിതത്തിൽ ഇതിനെല്ലാം ശേഷം നടക്കാൻ പോകുന്ന ആത്യന്തികമായ അനാദിയിലെ നിർണയം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചിന്ത നമ്മുടെ ഉള്ളത്തെ എന്നും പിടികൂടണം. ആരാധനയിൽ പിടികൂടണം, സുവിശേഷ വേലയിൽ പിടികൂടണം, കഷ്ടങ്ങളിൽ പിടികൂടണം, രോഗങ്ങളിൽ പിടികൂടണം. When you are on sick bed, meditate. കർത്താവെ, ഇതിന്റെ അവസാനം നീ അവനിലും അവൻ നിന്നിലും ഇരിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നിലായിരിക്കുന്ന ആ അവസാനം. ഹല്ലേലൂയ. ആ സത്യം ദൈവത്തെക്കുറിച്ച് നിന്റെ ഉള്ളിൽ പിശാച് കൊണ്ടിരുന്ന മെന്റൽ ബ്ലോക്കുകൾ എടുത്തു കളയും. പുറപ്പാട് ഉത്സവത്തിൽ ഒരു വാക്യം നമുക്ക് ഇതിനോട് ചേർന്ന് വായിക്കാം. പുറപ്പാട് ദിവസം 20:6.
എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു.
ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ദൈവം ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. ദൈവം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. Do not misunderstand your God. ദൈവം നിങ്ങളോട് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ദൈവം നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുന്നൊരു വാക്യം, എന്നെ സ്നേഹിച്ച്. ആ വാക്ക് പിശാച് കൊണ്ടുവരത്തില്ല. നീ അവൻ നിന്നോട് കൽപ്പന ചോദിക്കുക, നോക്കിയ 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 ശവത്തെ തൊടരുത്, പോളിസ്റ്ററുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ദേവാലയത്തിൽ വരരുത്, കുഷ്ഠരോഗിയെ തുടരുത്. ബട്ട് വാട്ട് ഈസ് ദർ? എന്നെ സ്നേഹിച്ച്. പ്രിയമുള്ളവരെ, ദൈവം കൽപ്പനയല്ല ആവശ്യപ്പെടുന്നത്, സ്നേഹത്തിൽ നിറഞ്ഞ കൽപ്പനയാ. ഹി ഡസന്റ് വാണ്ട് യുവർ ഒബീഡിയൻസ്, ഹി വാണ്ട്സ് യുവർ ലവ്. ലവ് ആണ് ഒബീഡിയൻസിലേക്ക് വരേണ്ടത്. ദൈവ സ്നേഹം ആവശ്യപ്പെടുന്നു. പഴയ നിയമത്തിൽ മുറിഞ്ഞ കൽപ്പനകൾ ആവശ്യപ്പെട്ടിട്ട് പുതിയ നിയമത്തിൽ സ്നേഹം, നോ. പഴയ നിയമത്തിലെ മുഴുവനും കൽപ്പനയും അവനെ സ്നേഹിക്കാൻ വേണ്ടി കൊടുത്തതാ. നീ എന്നെ സ്നേഹിച്ച്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഓരോ കൽപ്പനയ്ക്കും പിന്നിൽ മക്കളായ നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങൾ ആ കൽപ്പനയിലൂടെ അവനെ സ്നേഹിച്ച് അവന്റെ കൽപ്പന അനുസരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എഫ് എസ് ലേഖനത്തിലാണെന്ന്, 5-ാം അധ്യായത്തിലാണ്, പ്രിയ മക്കൾ എന്നതുപോലെ നിങ്ങൾ ദൈവത്തെ. ഓ പ്രൈസ് ദ ലോർഡ്. എനിക്ക് ആ വാക്ക്, പ്രിയ മക്കൾ എന്ന പോലെ, നിനക്കൊരു പ്രിയമകനാകുന്ന ആ പുത്രത്വത്തെ ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ അനുസരണത്തിന്റെ പന്താവിൽ നിനക്ക് സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മൾ ആ പുത്രത്വത്തെ ഏറ്റെടുത്തിട്ടില്ല. നമ്മൾ പുത്രൻ എന്നുള്ളൊരു പേര് ചുമ്മാ ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ആ പദവിയിലേക്ക് വന്നിട്ടില്ല. പ്രിയമക്കൾ എന്ന പോലെ, ഞാൻ പ്രിയമകനാ, പ്രിയമകനാ. പ്രിയമകനെ എങ്ങനെയാ അപ്പൻ കൊണ്ട നടക്കുന്നത്? ഇവൻ ഇന്ന് വളരെ ഫ്രീ ആയിരുന്നു, വൈകിട്ട് ഇവനെ അങ്ങനെ വെറുതെ വിടരുത്, ഇവൻ 5-6 അല്ലേ, അങ്ങനെയാണോ? അല്ല, പ്രിയമകനെ ഏറ്റവും പ്രിയനായിട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പൊ പ്രിയമകൻ, പ്രിയമകൻ എന്ന നിലയിലുള്ള പുത്രത്വം അവൻ ആ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അവൻ അപ്പനോടുള്ള ബന്ധത്തിൽ, അപ്പനുമായിട്ടുള്ള കൂട്ടായ്മയിൽ പ്രിയമകൻ എന്നതുപോലെ അവൻ ദൈവത്തെ അനുസരിക്കും. വെറുതെ ദൈവത്തെ അനുസരിക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവര്. എന്തുകൊണ്ടാ ദൈവത്തെ അനുസരിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു കഷ്ടം നിറഞ്ഞിരിക്കുന്നത്? പ്രിയമകനായിരുന്നില്ല നമ്മൾ, പ്രിയമക്കൾ എന്ന ബോധ്യത്തിൽ നമ്മൾ വളരുന്നില്ല. ഞാൻ അപ്പന്റെ മകനാണ് എന്ന ആ അവകാശത്തിലേക്ക് നാം വളരുന്നില്ല. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേര് നാം ഭംഗിയായിട്ട് എടുക്കുന്നുവെങ്കിലും പ്രിയമകനാകുന്നില്ല. പ്രിയമക്കൾ അനുസരിക്കാൻ അപ്പൻ പറയുന്നതിന് പിന്നിൽ ഒറ്റ രഹസ്യമുള്ള പ്രിയമുള്ളവരെ, അവനെ ഈ അനുസരണത്തിലൂടെ എന്ത് ചെയ്യണമെന്ന, സ്നേഹിച്ച് നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിക്കണം. മറ്റൊരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ജെറമ്യ പ്രവാചകൻ 13:11, ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 13:11. 13:11, ഞാൻ ദൈവത്തിന്റെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവന്റെ ഒരു ആഗ്രഹം ആണ് ഞാൻ ഈ വാക്യത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ, ഇസ്രായേൽ ഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന സർവ്വജനത്തെയും കാണുക, മുഴുവനും യഹൂദഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവുമാക്കേണ്ടതിന് എന്നോട് പറ്റി ഇരിക്കുമാർ ആക്കി. നിങ്ങൾ വായിക്കുക, കർത്താവിന്റെ മനസ്സ് പറയുകയാണ് കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ. ഒരു കച്ച ഒരു മനുഷ്യൻ തന്റെ അരയിൽ കെട്ടിയാൽ ആ കച്ചയും അവന്റെ ശരീരവും ചേർന്നിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ പറ്റിയിരിക്കുന്നത് എനിക്കെന്താ? എനിക്ക് അലങ്കാരമാ, എനിക്ക് കീർത്തിയാ, എനിക്ക് പ്രശംസയാ. ദൈവത്തിന്റെ പൈതൽ, ദൈവത്തിന്റെ അരയിൽ പറ്റിയിരിക്കുന്നത് ദൈവത്തിന് അലങ്കാരമാ. യു ഡെക്കറേറ്റ് യുവർ ഗോഡ്. ഭക്തൻ ദൈവത്തെ അലങ്കരിക്കുന്നു. ദൈവം പറയാ, നീ കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ യഹൂദഗ്രഹവും ഇസ്രായേൽ ഗ്രഹവും എന്നോട് പറ്റിയിരിക്കുന്നത് എനിക്കെന്താ? എനിക്കതൊരു അലങ്കാരമാണ്, എന്നെ അലങ്കരിക്കുകയാണത്. എനിക്ക് കൂടുതൽ ഗ്ലോറി ലഭിക്കുകയാണ്, എനിക്ക് കൂടുതൽ മഹത്വം ലഭിക്കുക, എനിക്കത് പ്രശംസയുണ്ടാക്കുക, എനിക്കത് കീർത്തി ഉണ്ടാക്കുക. ഓ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് പറ്റിയിരിക്കുന്നതിൽ എനിക്ക് ലഭിക്കുന്ന മാനത്തേക്കാൾ അവന്റെ അരയോട് കച്ച പോലെ പറ്റിയിരിക്കുന്നതിൽ അവന് ഞാനൊരു കിരീടമാണ് എന്നറിയുമ്പോൾ എനിക്ക് എന്റെ ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഓ കുറച്ചുകൂടെ ആഴത്തിലേക്ക് കടന്നു എന്നിട്ട് അവനെ മഹത്വപ്പെടുത്താൻ കഴിയും. ഹല്ലേലൂയ, ഞാൻ അവനൊരു കിരീടമായി തീരുന്നു, ഞാൻ അവനൊരു പ്രശംസയായി മാറുന്നു, ഞാൻ അവനൊരു മാനമായി തീരുന്നു, ഞാൻ അവനൊരു അലങ്കാരം കൊണ്ടുവരുന്നു. ഹല്ലേലൂയ, പാപിയായ മനുഷ്യനെ കർത്താവ് തേടി അവന്റെ പുത്രന്റെ രക്തത്താൽ കഴുകിയ ശേഷം അവനോടുള്ള കൂട്ടായ്മ ദാഹിച്ച് അവനെ തന്നെ മാറോട് ചേർക്കുമ്പോൾ ദൈവം വിളിച്ചു പറയുക, നീ എന്നോട് പറ്റിയിരിക്കുമ്പോഴാണ് എനിക്ക് അലങ്കാരമായിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇത് നിങ്ങൾ തിരുവചനത്തിൽ നിന്നും ദൈവത്തെ സംബന്ധിച്ചുള്ള നിങ്ങളോടുള്ള മോഹം നിങ്ങൾ തിരിച്ചറിയണം. 62 യെശയ്യാ പ്രവാചകൻ 62:5, ബുക്ക് ഓഫ് ഐശയ്യാ ചാപ്റ്റർ 62:5, 62:5, യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ. യെസ്, ദീസ് ആർ വെരി ഫെമിലിയർ വേർഡ്സ്. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ എന്നിൽ സന്തോഷിക്കുക എന്നതാ ദൈവത്തിന്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറയട്ടെ, പിശാചു കൊണ്ടിരുന്ന മെന്റൽ ബ്ലോക്സിന് മുമ്പിൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ തീവ്രമായ ആഗ്രഹം തീനാളം പോലെ കത്തുന്നത് ഇങ്ങനെയാണ്. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലുള്ള ഒരു പ്രേമ ബന്ധത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ഒബീഡിയൻസ്, കമാൻഡ്മെന്റ്സ്, എക്സോട്ടേഷൻ. പാപം ചെയ്തവനെ എങ്ങനെയും വരച്ചവരെ നിർത്താനുള്ള വ്യാമോഹമല്ല, ഉള്ളിൽ കിടക്കുന്ന ദൈവത്തിന്റെ സ്ഥായി ഭാവം, നീ അവനൊരു അലങ്കാരമാകുക എന്നുള്ള ഹൃദയത്തിന്റെ ദൈവത്തിന്റെ സത്തയായ ആഗ്രഹം. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്നിൽ സന്തോഷിക്കണം എന്നുള്ളതാണ് അവന്റെ ഹൃദയത്തിന്റെ സ്വപ്നം. കൽപ്പന കൊടുത്ത് നിന്നെ മെരുക്കുക എന്നല്ല, അവൻ പിതാവിലും പിതാവ് അവനിലുമായിരിക്കുന്ന പോലെ അവർ നമ്മിൽ ഒന്നാകുക എന്നതാണ് അവന്റെ ആഗ്രഹം. പ്രൈസ് ദ ലോർഡ്. ഇറ്റ് ഡെലിവേഴ്സ് മീ ലോർഡ്. എന്നെ, എന്റെ അന്തരാത്മാവിൽ ഈ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ യഥാർത്ഥ ആഗ്രഹം കർത്താവ് ഇത്ര ആഴമായിട്ട് എന്നോടുള്ള കൂട്ടായ്മയാണെന്നും പ്രേമബന്ധമാണെന്നും അത് മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലുള്ളൊരു സന്തോഷമാണ് ദൈവം ഇതിന്റെ എല്ലാം പിന്നിൽ തന്നിരിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ദൈവത്തോട് സ്ഥായിയായ നിരന്തരമായ ഒരു ബന്ധത്തിൽ നമ്മുടെ ഫെലോഷിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് മാനവരാശിയുടെ ചരിത്രത്തിൽ മുഴുവനും പിശാചി പറഞ്ഞൊരു ഭോഷ്കുണ്ട്, ഏറ്റവും ഉത്തമമായതെന്തോ ദൈവത്തിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കൽപ്പനകൾ നിനക്ക് ലഭിക്കുകയില്ലായിരുന്നു. പക്ഷെ ആ ബോഷ്ക എവിടുന്ന എവിടെ അഴിഞ്ഞു പോയെന്നറിയോ? കാൽവറി ക്രൂശിൽ സ്വർഗത്തിലെ ഏറ്റവും ഉത്തമമായത് നൽകിയതിലൂടെ, ഏറ്റവും ഉത്തമമായത് നിനക്ക് മറച്ചു വെച്ചിരിക്കുന്ന ബോഷ്ക സ്വർഗം. ഹല്ലേലൂയ. അതാ പിശാചിനെ കാൽവറിയിൽ ഓ പരസ്യമായി, ഓ എന്താ പറയുള്ള ഒരു പരസ്യ കാഴ്ച. എടാ, നിന്റെ ചിന്ത ഇത്രയും നാളും ഞാൻ ഇവന്മാർക്ക് ഏറ്റവും നല്ലത് കൊടുക്കാതെ വെച്ചിരിക്കുന്നല്ലേ, നീ ഇതല്ലേ ഞാൻ ആദ്യം സൃഷ്ടിച്ച, എന്റെ മകളായ ഹവ്വായുടെ മനസ്സിൽ പോലും നീ വിതച്ചത് ഇതല്ലേ, എന്റെ സ്നേഹത്തെ സംശയിപ്പിച്ച് നീ അന്ന് ജയിച്ചു, ഇന്ന് ഞാൻ നിന്റെ തലയ്ക്ക് എന്റെ സ്വർഗത്തിലെ ഏറ്റവും വിലയുള്ളതിനെ നൽകിക്കൊണ്ട് ഞാൻ നിന്നോടും ലോകത്തോടും പറയുകയാണ്, ഞാൻ എന്റെ ജനത്തിന് ഏറ്റവും ഉത്തമമായത് മറച്ചു വെച്ചിട്ടില്ല. മണവാളൻ മണവാട്ടി സന്തോഷിക്കുന്നത് പോലെ എന്നും അവരോടൊപ്പം സന്തോഷിപ്പാൻ മാത്രമാണ് എന്റെ ഹൃദയത്തിലെ വാഞ്ച. ഇന്ന് ക്രൂശിൽ ഹല്ലേലൂയ യേശുവിനെ തന്നതിലൂടെ ദൈവം പിശാചിനെ പരസ്യകൊലമാക്കി. ഞാൻ ആ കർത്താവിന്റെ മഹാസ്നേഹത്തെ ഈ സഭാമധ്യേ ഉയർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹം, അനന്യമായ സ്നേഹം, അത്യുജ്വലമായ സ്നേഹം, തീനാളം പോലെ കത്തുന്ന സ്നേഹം. ഹല്ലേലൂയ. അവനൊന്നും എനിക്ക് മറച്ചു വെച്ചിട്ടില്ല. അവന്റെ സ്നേഹക്കൂട്ടായ്മയിലേക്ക് എത്താനാണ് ഇതെല്ലാം എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്ക് എന്റെ ദൈവത്തോടുള്ള ആരാധന വർദ്ധിക്കുന്നു. പ്രൈസ് യു ജീസസ്. ദൈവത്തിന് ആവശ്യങ്ങളില്ല, പക്ഷെ ദൈവത്തിന് ആഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് ആവശ്യങ്ങളില്ല, ദൈവത്തിന് ആഗ്രഹങ്ങളുണ്ട്. ദൈവം തന്നിൽ തന്നെ സമ്പൂർണനാ. ഹി ഡസന്റ് ഹാവ് എനി നീഡ് ബട്ട് ഹി ഹാസ് ഡിസൈർസ്. അതൊക്കെ അവനീ പങ്കുവച്ചിരിക്കുന്നത്. നിന്നോടൊപ്പമുള്ള കൂട്ടായ്മ, നിന്റെ വാതുക്കൽ നിന്ന് മുട്ടുന്ന് നിന്നോടൊപ്പം ആഹാരം കഴിക്കുക, നിന്നെ എന്റെ ദേഹത്ത് കച്ച പോലെ കെട്ടിവെച്ചിട്ട് നീ ഇരിക്കുന്നത് എനിക്ക് അലങ്കാരമായി തരും. ദീസ് ആർ ഹിസ് ഡിസൈർസ്, അവന്റെ ആഗ്രഹങ്ങൾ. പ്രിയുള്ളവർ, നിങ്ങൾ വിശുദ്ധ ബൈബിൾ തുറക്കുമ്പോൾ വീണ്ടും പിശാചി പറയും, അവനുണ്ടോ, അവൻ കൊതിയനാ, കൊതിയനാ, ആഗ്രഹം അവൻ അപ്പടി. ആരാധിക്ക്, ആരാധിക്ക്, സ്തോത്രം ചെയ്യ്, പാട്, പ്രസംഗിക്ക്, പ്രാർത്ഥിക്ക്. ഇങ്ങനെയൊന്ന് ചിന്തിച്ചേ, നിങ്ങൾ ദൈവത്തെ എങ്ങനെയൊന്ന് ചിന്തിച്ചേ, ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം ഇതാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് വേദവശം വായിച്ചേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതവന്റെ ആഗ്രഹമാ. നീ ആരാധിച്ചില്ലെങ്കിലും സ്വർഗത്തിൽ അനാദികാലത്തിൽ, സോറി, ആദിയിൽ തൊട്ടേ ദൂതന്മാർ അവനെ ആരാധിക്കുന്നുണ്ട്. ആരാധനയുടെ പഞ്ഞം കുറവുകൊണ്ടല്ല. പ്രിയുള്ളവരെ, അനാദിയിലെ നിത്യശൂന്യങ്ങൾക്ക് നടുവിൽ, അനാദിയിലെ നിത്യശൂന്യങ്ങൾക്ക് നടുവിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമുണ്ടായിരുന്ന സ്നേഹ കൂട്ടായ്മയിൽ ദൈവത്തിന് കുറവൊന്നും ഉണ്ടായിട്ടല്ല നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് തീരുമാനിച്ചു. ഹി വാസ് നോട്ട് എംപ്റ്റി ആൻഡ് ഹി വാസ് നോട്ട് ഫീലിംഗ് ദ എംപ്റ്റിനെസ്. അവർ മൂന്നുപേരും തൃപ്തരാ. ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, എനിക്കൊരു 5 വർഷം മുമ്പ്. അതിനുശേഷം വന്ന പലരും ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ആദിയുണ്ട്, അനാദിയുണ്ട്. ആദിയും അനാദിയും രണ്ട. ആദി എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പുകളുടെ കാലം തൊട്ടുള്ളത്. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. When God start the creation, ദൈവം സൃഷ്ടിപ്പ് തുടങ്ങിയ കാലത്തിനാണ് ആദി എന്ന് പറയുന്നത്. സൃഷ്ടിപ്പ് തുടങ്ങാത്ത, അതിന് മുമ്പുള്ള കാലമാണ് അനാദി. അതാണ് അവൻ അനാദിയായി ശാശ്വതമായും ദൈവമാണ്. ബിഫോർ ദ ക്രിയേഷൻ, എവരി ക്രിയേഷൻ, എല്ലാ സൃഷ്ടിപ്പ് തുടങ്ങുന്ന കാലത്തെ ആദി എന്നാകും. ഇവൻ ഞാൻ വിശ്വസിക്കുന്നു ദൂതന്മാരെ സൃഷ്ടിയ. ദൂതന്മാരെ സൃഷ്ടിച്ച കാലം തൊട്ടും ആദി തുടങ്ങിയെന്ന എന്റെ വിശ്വാസം. നിങ്ങൾക്ക് വേണം വിശ്വസിക്കാതിരിക്കാം. പക്ഷെ സൃഷ്ടികളൊന്നും ഇല്ലാതിരുന്നപ്പോ, ഈവൻ ദർ വാസ് നോ ഏഞ്ചൽ, നോ എർത്ത്, നോ സ്കൈ, നോ സ്റ്റാർസ്, ഒരു മനുഷ്യനും ഒരു സൃഷ്ടിപ്പും ഉണ്ടായിട്ടില്ല. ഒരിക്കലും സൃഷ്ടിക്കപ്പെടാൻ കഴിയാത്ത മൂന്ന് ആളത്തങ്ങൾ ഒരുമിച്ച് നിത്യശൂന്യത്തിൽ അവർ തമ്മിലുള്ള സ്നേഹക്കൂട്ടായ്മയിൽ അവരിരിക്കുക. ആ സ്നേഹക്കൂട്ടായ്മയിൽ പ്രിയമുള്ളവരെ, അവർക്കൊന്നിനും കുറവില്ല. ദേ ഹാഡ് ജോയ്. അവർക്ക് ആരാധനയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൂതന്മാരില്ലാത്തപ്പോഴും അവർക്ക് ആരാധനയുണ്ട്. കാരണം അവർ തൃത്വത്തിന്റെ ഒരു ഒരു തിയോളജിക്കൽ എക്സ്പ്രഷൻ, തൃത്വം ഒരു നീഡഡ് ആയിരുന്ന പറഞ്ഞു. ദൈവം തന്നിൽ തന്നെ സമ്പൂർണനാകുവാൻ അവന് മൂന്നാളത്തം ഉണ്ടാകണം. നിരീശ്വരവാദികളൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്, ദൈവസ്നേഹമാകുന്നുവെങ്കിൽ ഈ മനുഷ്യനെ ഒന്ന് സൃഷ്ടിക്കാത്തപ്പോൾ ദൈവത്തിന് ആരെ സ്നേഹിക്കാൻ പറ്റിയത്? അപ്പൊ പിന്നെ ദൈവം എങ്ങനെ സ്നേഹമാകാൻ? വാസ് ഇറ്റ് റിയൽ? അതിന് തിയോളജിക്കലൊക്കെ ഒത്തിരി നല്ല പുസ്തകങ്ങളിലൂടെയൊക്കെ നല്ല ആൻസർ ലഭിച്ചിട്ടുണ്ട്. ദൈവം ത്രിയേകനായിരുന്നു. ത്രിയേകനായിരിക്കുമ്പോൾ ദൈവത്തിന് പങ്കുവെച്ചേ പറ്റും. സി, വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് തടാകമാ, അത് നദിയല്ല. വെള്ളം ഒഴുകുകയാണെങ്കിൽ അത് നദിയാ. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തെ കുറിച്ച് നമ്മൾ തടാകം എന്നേ പറയത്തുള്ളൂ. ഇഫ് ദ വാട്ടർ ഫ്ലോസ് വി കോൾ ഇറ്റ് ആസ് റിവർ. ദൈവ സ്നേഹമാ എന്ന് പറഞ്ഞാൽ അതിനൊരു ഫ്ലോ ഉണ്ട്, അത് പകരപ്പെടണം, അത് സ്വീകരിക്കപ്പെടണം, തിരിച്ച് അനുഭവിക്കപ്പെടണം. ഈ ഒരു വിനിമയം നടക്കുന്നില്ലെങ്കിൽ ഒരാളെ സ്നേഹമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നാണ് നിരീശ്വരവാദികൾ പറയുന്നത്. ഇസ് ഇറ്റ് ട്രൂ? യെസ്. അനാദിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന മൂന്നാളത്വം അവർ തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തമ്മിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, തമ്മിൽ അവർ ആനന്ദിച്ചുകൊണ്ടിരിക്കുക, തമ്മിൽ അവർ സ്നേഹം പകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ പുത്രൻ ഓർപ്പിക്കുന്നത്, എനിക്ക് നിന്റെ അടുത്ത് മുമ്പുണ്ടായിരുന്ന സെയിം ഗ്ലോറി. പിതാവിന്റെ മടിയിലിരുന്ന പുത്രൻ പിതാവിന്റെ സ്നേഹം ആസ്വദിച്ചു, പുത്രന്റെ സ്നേഹം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ആസ്വദിച്ചു. ആൻഡ് ദേ വർ ഷെയറിംഗ് ദ ലവ് ഈച്ച് അതർ. അവർ തമ്മിൽ പകർന്നുകൊണ്ടിരിക്കുന്ന നിത്യമായ സ്നേഹം. പ്രിയുള്ളവരെ, സ്നേഹം നിഷ്ക്രിയമല്ല, നിശ്ചലമല്ല, അത് ക്രിയാത്മകമാണ്. ശരി, സ്നേഹം നിശ്ചലമല്ല, നിഷ്ക്രിയമല്ല, ക്രിയാത്മകമാണ്. ഒരു ഭക്തൻ പറഞ്ഞ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കത്തുന്ന തീയും കത്താത്ത തീയും എന്ന് പറഞ്ഞ രണ്ട് തീയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇഫ് ഇറ്റ് ഇസ് ഫയർ, ഇറ്റ് ഹാസ് ടു ബേൺ. കത്താത്ത തീ എന്ന് പറഞ്ഞൊരു തീയുണ്ടോ? കത്താത്ത തീയെങ്കിൽ അതെന്താ? തീ അല്ല. തീ എന്ന് പറഞ്ഞാൽ എന്താ? കത്തുന്ന തീയ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പകരപ്പെട്ടിരിക്കുന്നതാ, അത് ഫ്ലോയിങ്, അത് കത്തിക്കുന്നതാ, അത് തീ നാളമാ. ദൈവ സ്നേഹമാവെന്ന് പറഞ്ഞാൽ കത്താത്ത ഒന്നല്ല, അത് നിഷ്ക്രിയമല്ല, അത് ക്രിയാത്മകമാ. അനാദിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്, സ്നേഹ കൂട്ടായ്മയില്ല. അവർക്കൊന്നിനും കുറവില്ല. പ്രിയുള്ളവരെ, അവർക്കങ്ങ് ബോറടിച്ച് ഈ ജീവിതം മടുത്ത്, ആ മടുപ്പിൽ നിന്നല്ല അവര് ആ സൃഷ്ടിപ്പിലേക്ക് വന്നത്. ദേ ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ്. അവൻ അവൻ തന്നെ സമ്പൂർണന, ഗതിഭേദത്താലുള്ള ആച്ഛാദനമേൽക്കാത്തവൻ, പുറത്തുള്ള ഒന്നിനാലും പൂർണ്ണത വേണ്ടാത്തവൻ, തന്നിൽ തന്നെ താൻ പൂർണ്ണനായിരിക്കുന്നവൻ. പക്ഷേ ആ സ്നേഹക്കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെ നിറവ് ഇങ്ങനെ ബബിള് ചെയ്യുമ്പോൾ, അത് ഓവർഫ്ലോ ചെയ്യുമ്പോൾ, അവരെടുത്ത അനാദിയിലെ ശൂന്യങ്ങളിൽ എടുത്ത തീരുമാനമാ, ലെറ്റ് അസ് മേക്ക് മെൻ ഇൻ അവർ ഇമേജ്. അതായത് ദൈവത്തിന്റെ സ്നേഹം പങ്കുവെക്കാൻ ദൈവം ആ അവരോട് ചേർത്ത് ഉണ്ടാക്കിയ ഒരു പാത്രമാ മാനവരാശി. ദൈവത്തിന് സ്തോത്രം. എന്റെ സൃഷ്ടിപ്പ്, എന്റെ ജനനം എന്തിനാണെന്നറിയാവോ? ദൈവത്തിന്റെ സ്നേഹക്കൂട്ടായ്മയിലേക്ക് കയറി ചെന്ന് ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രം തമ്മിൽ പങ്കുവച്ചിരുന്ന സ്നേഹത്തിന്റെ ആ ഓവർഫ്ലോയിങ് അനുഭവം അവന് പങ്കുവെക്കാൻ ഒരു പാത്രം വേണം. അതാ മൺപാത്രങ്ങളായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പ്രിയമുള്ളവരെ, അവന്റെ മനസ്സിൽ ആദ്യം കൽപ്പനകളല്ല വന്നത്, അവന്റെ മനസ്സിൽ ഒഴിച്ചു വെക്കാനുള്ള ഒരു പാത്രമാ ആദ്യം മനസ്സിലുണ്ടായത്. ഞാൻ എന്റെ ദൈവത്തെ ഈ റൂട്ടിലൂടെ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് അവന്റെ കൽപ്പനകളെല്ലാം, ഹല്ലേലൂയ, മൃദുവായി തോന്നും. അത് സ്നേഹത്തിൽ അനുസരിപ്പാനിടയാണ്. ഈ സ്നേഹ കൂട്ടായ്മയിൽ അവർ നിഷ്ക്രിയരല്ലായിരുന്നു. ആ കൂട്ടായ്മയിൽ അവർക്കുണ്ടായിരുന്ന ഒരു ഒരു ശക്തമായ ഒരു ഒരു തീനാളം പോലുള്ള ആ ബന്ധം തങ്ങളിൽ തന്നെ ഒതുങ്ങാതെ അത് പങ്കുവെക്കണം എന്നതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, സ്നേഹിക്കപ്പെടാനും സ്നേഹം അനുഭവിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ നാം സ്നേഹിക്കാനും ദൈവത്തിന്റെ സ്നേഹം നാം അനുഭവിക്കണമെന്നും ഒന്നത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. എങ്കിൽ മാത്രമേ സ്നേഹമെന്ന വാക്ക് അതിൽ തന്നെ അർത്ഥമാകത്തുള്ളൂ. ഒരാൾ ജീവിതത്തിൽ ആരെയും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ഭൂമിയിൽ ആരും ജീവിച്ചിരിപ്പില്ല. അപ്പൊ അദ്ദേഹം സ്നേഹമാകുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മോസ്റ്റ് പ്രാക്ടിക്കലി അദ്ദേഹം ആർക്കും അത് പങ്കുവച്ചിട്ടില്ല. ബട്ട് ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം, യെസ് ഹി ഷെയർഡ് ഹിസ് ലവ് വിത്ത് ഹിസ് സൺ ആൻഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ് ഓൾസോ. ഞാനിത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത, 100 വർഷം ഒരു മനുഷ്യനെ സ്നേഹിച്ച് കൂട്ടുകാരനായിട്ട് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ കഴിയുമോ? 100 വർഷം മുഴുവൻ പറ്റത്തില്ല. സ്നേഹം, നമ്മുടെ സ്നേഹം ഉതിർന്ന് പോകും. 100 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മനുഷ്യനെ സ്നേഹിച്ച് തന്റെ കൂടെ കൊണ്ടു നടക്കാൻ ആർക്കും പറ്റത്തില്ല. ഈ ഭാര്യയൊക്കെ കൊണ്ടു നടക്കുന്നു പറയുന്നത് അത് ഈ ഒത്തിരി നിയമങ്ങളുടെ ചുറ്റി നമ്മൾ കിടക്കുന്നതുകൊണ്ടാണ് അല്ലേ? ഒരു ഭാര്യ ഏത് സമയത്ത് ഉപേക്ഷിക്കാം എന്നൊരു നിയമം ഉണ്ടായിരുന്നെങ്കിലോ? അല്ലെ? അപ്പൊ നമ്മളൊരു റിയൽ കർത്താവിനെ വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് ആ ഒരു സ്നേഹത്തിന്റെ മുഖമുണ്ട് അവർക്ക്. പക്ഷെ അല്ല എങ്കിൽ ആര് ഒരായുസിലൊന്നും ആരൊന്നും കൊണ്ടു നടക്കത്തില്ല. പക്ഷെ ഞാൻ ഈ വേദഭാവം വായിച്ചപ്പോൾ അനാദി മുഴുവനെ സ്നേഹിച്ചിട്ടും പിന്നെയും ഈ ദൈവത്തിനെ സ്നേഹിച്ച് മടുപ്പ് വരുന്നില്ല. ഞാൻ അനാദിയെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചർച്ചിലിരിക്കുന്ന മുഴുവനും ആൾക്കാർ ഇവിടെ ഒരു ഒന്ന് വരച്ച ശേഷം അതിനിങ്ങേ പറ പൂജ്യം കൈകഴക്കുവോളം ഇട്ടാൽ എത്ര കോടി വർഷമോ അതുപോലും അനാദിയിലെ ഒരു സെക്കൻഡ് മാത്രം. വില്യം മക്ഡൊണാൾഡിന്റെ ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരു കൊച്ചുകുരുവി ഹിമാലയ പർവ്വതം മുഴുവനും തന്റെ കൊക്കുകൊണ്ട് ഒരച്ചൊരച്ചൊരച്ച് ഹിമാലയ പർവ്വതം തീർക്കാൻ എത്ര സമയമെടുക്കുന്നു അതുപോലും നിത്യതയുടെ ഒരു കോണിൽ എത്തുന്നില്ല. അത് നിത്യതയാ. ഈ നിത്യതയ്ക്ക് മുന്നോട്ട് മാത്രമല്ല ഒരാക്കമുള്ളത്, ഈ നിത്യതയ്ക്ക് പുറകോട്ടും അതുപോലെ ഒരാക്കം കിടപ്പുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് അവിടുന്ന് ഏതാണ്ട് ഒരു ചരട് പിടിച്ച് തുടങ്ങി മുന്നോട്ടാ ഇത് അങ്ങനെ കിടക്കുന്നത്. നോ, ദേർ ഇസ് എ പാസ്റ്റ് എറ്റേണിറ്റി സെയിം ആസ് ദ ഫ്യൂച്ചർ എറ്റേണിറ്റി. പാസ്റ്റ് എറ്റേണിറ്റി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഒന്ന് ഞാൻ ഇട്ടാൽ നിങ്ങൾ കൈകഴക്കുവോളം പൂജ്യം ഇട്ടാലും തീരാത്ത ആ വർഷം നിത്യതയിൽ ഒരു സെക്കൻഡ് ആയിട്ട് കാണാം. അത്രയും അനാദി പുറകോട്ട് കിടക്കുക. ആ അനാദിയിലെ ശൂന്യതയിലെ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള മടുക്കാത്ത സ്നേഹക്കൂട്ടായ്മ ഒഴിച്ചു വെക്കാൻ ഉണ്ടാക്കിയ സൃഷ്ടിപ്പാകുന്ന നാമാകുന്ന ഈ പാത്രത്തിൽ അവൻ ഒഴിച്ചു വെച്ചിട്ട് ഈ ഒഴിച്ചു വെച്ചതിനെയും കൊണ്ട് ഫ്യൂച്ചർ എറ്റേണിറ്റിയിലേക്ക് പോയി അനാദികാലം മുഴുവനും അവരുമായിട്ട് ഒരുമിച്ച് താൻ സ്നേഹം പങ്കുവെക്കുമ്പോഴും അവൻ സ്നേഹം പങ്കുവെച്ചു മടുക്കുന്നില്ല. ജെറമിയാ പ്രവാചകൻ പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ, യെസ്, 100 വർഷം സ്നേഹിച്ചും ഒരുത്തനെ കൂടെ കൊണ്ട് നടക്കാൻ കഴിയാത്ത നമുക്ക് മുമ്പിൽ ദിവ്യ സ്നേഹം അത്ഭുതമാ പ്രിയുള്ളവരെ. അവന്റെ ആഗ്രഹം സ്നേഹിച്ച് മടുക്കാത്തവൻ, സ്നേഹിച്ച് തീരാത്തവൻ, അവൻ സ്നേഹമാ, ക്രിയാത്മകമായ സ്നേഹമാ. അവൻ അവന്റെ സ്നേഹത്തിന്റെ തീനാളമാണ് അവന്റെ സൃഷ്ടിപ്പും അവന്റെ വീണ്ടെടുപ്പും. എന്നിട്ട് കർത്താവ് പറയുക, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിപ്പിൻ, ബിക്കോസ് ഈ കൽപ്പന സ്നേഹത്തിന് വേണ്ടി തന്നതാ. നീ എന്റെ അറിയിൽ ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് അലങ്കാരം മറ്റൊന്നുമില്ല. ഇതിനിൽ സന്തോഷിക്കുന്നതാണ് എന്റെ ആനന്ദം. നിന്റെ വീട്ടിൽ വന്ന് നിന്റെ കഥകെ കൊട്ടാൻ എനിക്ക് നാണമില്ല. നീയുമായിട്ട് അത്താഴം കഴിക്കാൻ എനിക്ക് അവസരം കിട്ടിയ പ്രിയുള്ളവരെ, ഇവിടെ ദൈവത്തിന്റെ പൈതലിന് അവന്റെ മുഷിപ്പുകളെയും അവന്റെ അലസതകളെയും മാറ്റിവെച്ചിട്ട് അവന്റെ കർത്താവിൽ ആനന്ദിക്കാനായിട്ട് കഴിയും. പ്രൈസലോ. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്ന അടുത്ത ഒരു മെന്റൽ ബ്ലോക്കുണ്ട്. അത് പ്രാഥമികമായിട്ടും നമ്മുടെ പാപം സംബന്ധിച്ചുള്ള ഒരു മെന്റൽ ബ്ലോക്കാണ്. എനിക്ക് ഈ ഭാഗം കുറച്ചുകൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിവിടെ സ്കിപ്പ് ചെയ്യുക, അനാദിയിലെ കാര്യങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യുക. ദൈവത്തിന് മുന്നോട്ട് നമ്മുടെ രക്ഷ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രക്ഷ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തുടങ്ങുന്നത് 1998 ആ റിസറക്ഷൻ ചർച്ചിൽ വിനോയ് ബ്രദർ വന്ന് സംസാരിച്ച അവിടം തൊട്ടാണ് നമ്മുടെ രക്ഷ തുടങ്ങുന്നത് അല്ലേ. അല്ലെങ്കിൽ 1994 ആ ബ്രദർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ട്രാക്ട് കൊടുത്ത് യോഗത്തിന് വിളിച്ച്, നമുക്ക് അവിടെ തുടങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവത്തിന് നിന്റെ രക്ഷ തുടങ്ങുന്നത് അനാദിയിലെ നിർണയം. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. ഞാനിങ്ങനെ ഓർക്കുക, അനാദിയിൽ ലോകസ്ഥാപനം, ലോകസ്ഥാപനം എന്ന് പറയുമ്പോൾ ആദിയാ. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ അത് അനാദിക്കകത്തായിപ്പോയി. അനാദി 3 പേരേ ഉള്ളൂ, 3 വ്യക്തിത്വമേ ഉള്ളൂ. ഒന്നാ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ആ ഭാഗത്തേക്കൊക്കെ എനിക്ക് ഈ പരിശുദ്ധൻ 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 എന്ന ദൈവത്തെ ആരാധനയ്ക്ക് വിളിക്കുന്നത്. പരിശുദ്ധർ 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 എന്ന് വിളിക്കുന്നില്ല. ത്രിയേക ദൈവം, ഏക ദൈവം. വേദോസിൽ എവിടെയെങ്കിലും ദൈവത്തെ നോക്കി ദൈവങ്ങൾ എന്ന പദം പ്രയോഗിച്ചിട്ടില്ല. പിതാവിനും ആരാധന, പുത്രനും ആരാധന, പരിശുദ്ധാത്മാവിനും ആരാധന എന്ന നിലയിൽ പരിശുദ്ധർ പരിശുദ്ധർ എന്ന വാക്ക് ബൈബിളിൽ ഇല്ല. ബൈബിളിൽ 3 വ്യക്തിത്വങ്ങളെയും ഒരുമിച്ച് നോക്കിക്കൊണ്ട് ദൂതന്മാർ പറയുന്നത് ദേ ആർ ഹോളി. അപ്പം അനാദിയിൽ ഈ ഒറ്റ ദൈവത്തിലുള്ള 3 ആളത്വങ്ങളുടെ തമ്മിലുള്ള ആലോചനയ്ക്കകത്ത് 2 തീരുമാനം നടന്നിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. 1 is നിന്റെ സൃഷ്ടിപ്പ്, 2 നിന്റെ വീണ്ടെടുപ്പ്. സൃഷ്ടിപ്പോട് തന്നെ ചേർന്ന് വന്നതാണ് വീണ്ടെടുപ്പ്. കാരണം ഹി ഹാസ് എ ഫോർ നോളജ്. നിന്റെ വീഴ്ച നിന്റെ സൃഷ്ടിപ്പിനോട് തന്നെ ചേർത്ത് ദൈവത്തിനറിയാം. ഞാൻ ആ കാര്യത്തിലേക്കൊന്നും വരുന്നില്ല, കാരണം കൂടുതൽ അങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് നിങ്ങളൊരു പക്ഷെ ഇങ്ങനെ 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 ഒരു സൈഡിൽ ഉറങ്ങാനുള്ള സാധ്യത കൂടുതൽ. അനാദിക്കകത്ത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാ. അതുകൊണ്ടാണ് പ്രിയുള്ളവരെ 1 കൊരിന്ത്യർ 3:21 ആ വാക്യം ഒന്ന് എന്റെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരികയാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 3 വേഴ്സ് 21 തൊട്ട്.
ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്.
അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക.
സകലവും നിങ്ങൾക്കുള്ളതല്ലോ.
സകലതും നിങ്ങൾക്കുള്ളതല്ലോ. ഡിയർ ഫ്രണ്ട്സ്, നോ നോ നോ, വൺ മിനിറ്റ്. സകലതും ഈ ക്രിയേഷൻ, ഈ ഏഞ്ചൽസിന്റെ പോലും ക്രിയേഷൻ, ഈ ലൂസിഫറിന്റെ വീഴ്ച, ഈ ഭൂമി, ഈ ആകാശം, ഈ സമുദ്രം, ഈ ജോലി, ഈ രോഗം, ഇതിലൊക്കെ എന്ത് നന്മയിരിക്കുന്നു ബ്രദറെ? പ്രൈസ് ദ ലോർഡ്. സകലതും, ഓ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സകലതും എനിക്ക് വേണ്ടി. റീഡ് ഇറ്റ് ആൻഡ് ബിലീവ് ഇറ്റ്. സകലതും നിങ്ങൾക്കുള്ളതല്ലോ. നിന്റെ വീണ്ടെടുപ്പും നിന്നെ അവന്റെ സ്നേഹ കൂട്ടായ്മയിൽ അനാദിയിലെ പ്ലാനിപ്രകാരം വരാൻ പോകുന്ന ഫ്യൂച്ചർ എറ്റേണിറ്റിയിൽ ഇപ്പോഴേ വിശ്വാസത്താൽ പ്രവേശിപ്പിച്ച് അവനോടുള്ള ആ ഫെലോഷിപ്പിൽ നീ ആയിരിക്ക. അതാ യോഹന്നാൻ 17:21 യേശു റിമെമ്പർ ചെയ്യുന്ന, പിതാവേ അനാദി നമ്മളെടുത്ത തീരുമാനമുണ്ടല്ലോ. ഡു യു സ്റ്റിൽ റിമെമ്പർ ഇറ്റ്? യെസ്. ഞാൻ നീയും ഒന്ന്, അവരും നമ്മിൽ. അതിന് ഞാനിപ്പോൾ ഈ മഹത്വത്തിലേക്ക് വന്നിരിക്കുന്നു. സിബ്രിയുള്ളവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷ സംബന്ധിച്ചുള്ള വെളിപ്പാടിൽ പൂർണ്ണമായും നിങ്ങളെ വെക്കാതെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് സാധ്യമല്ല. കർത്താവ് എത്ര മനോഹരമായിട്ടാ പ്രിയമുള്ളവരെ കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. വാട്ട് എ ബ്യൂട്ടി, വാട്ട് എ ഫോർ നോളജ്, വാട്ട് എ പ്രീഡെസ്റ്റിനേഷൻ. ഓ സകലത് നിങ്ങൾക്കുള്ള. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഞെട്ടും. ഈവൻ ഏഞ്ചൽസ് നിനക്കൊള്ളു വേണ്ടി ഞാൻ തരട്ടെ, എനിക്ക് ഇവന്മാരൊന്നും ഒരു ആവശ്യമുള്ളതല്ല. ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് വിശ്വസിക്കുന്നു. അടുത്ത വാക്യം, അതിന്റെ അത് എന്തെല്ലാം വരുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പൗലോസ്.
പൗലോസോ,
പൗലോസ് അത് നിങ്ങൾക്ക് വേണ്ടിയാ.
അപ്പല്ലോസോ, കേഫാവോ,
കേഫാവോ
ലോകമോ,
ലോകം നിനക്ക് വേണ്ടിയാ.
ജീവനോ,
ജീവൻ
മരണം,
മരണം പോലും നിന്റെ പ്രമോഷനാ അത് വെച്ചിരിക്കുന്നത്.
ഇപ്പോഴുള്ളതോ,
ഇപ്പോഴുള്ളതോ
വരുവാനുള്ളത്,
വരുവാനുള്ളതോ സകലത് നിങ്ങൾക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ പ്രതിയാ ഇതല്ല ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം എന്നറിയോ, നീ എന്റെ സ്നേഹ കൂട്ടായ്മയിൽ കടന്നു വരുവോളും എന്റെ ഹൃദയം സ്വസ്ഥമായിരിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഹൃദയത്തിൽ എല്ലാം. എന്റെ വാത്സല്യ സഹോദര, ഒരല്പം ആത്മാവിൽ നീ മുഷിഞ്ഞുഴപ്പി നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം നിന്നോട് പറയുകയാണ്, നിനക്ക് വേണ്ടിയാണ് സകലത് സൃഷ്ടിക്കപ്പെട്ടത്. മരണം, ജീവൻ, വാഴ്ചകൾ, ദൂതന്മാർ, വരുവാനുള്ളത്, ഇപ്പോഴുള്ളത്, സകലത് നിങ്ങൾക്കുള്ളതാ. നിങ്ങളെ പ്രതിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ വീഴ്ച പോലും ദൈവത്തിന്റെ സമ്പത്ത് കാണാനായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട, പിശാച് മനുഷ്യനെ തള്ളിയിട്ടെങ്കിലും ആ വീഴ്ചയെ പോലും സ്വർഗം തന്റെ ഏറ്റവും വലിയ സമ്പത്ത് കാണിക്കാനുള്ള ഉപാധിയാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വീണില്ലായിരുന്നെങ്കിൽ ആദാമിലെ ഇന്നും ഇരിക്കത്തുള്ളായിരുന്നു, വീണുകൊണ്ടാണ് യേശുക്രിസ്തുവിലാകാൻ പറ്റിയത്. ഒരു അതിശോക്തി പോലെ തോന്നുമെങ്കിലും തിയോളജിക്കലി അതിനകത്തൊരു, യെസ്, അതിനകത്തൊരു സന്തോഷമുണ്ട്. ഞാൻ വീണില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു, ആദാമിൽ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ ഹല്ലേലൂയ. ഏറ്റവും വലിയ തന്ത്രത്തെ സ്വർഗം എന്റെ സമ്പത്താക്കി തീർത്തതിനായി സ്തോത്രം. ദാറ്റ് ഈസ്, അതാണ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വിസ്ഡം. അതിനെക്കുറിച്ചൊക്കെയാണ് പൗലോസ് പറയുന്നത്, നിത്യതയിൽ അവൻ അനാദിയിലെ ജ്ഞാനത്തെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിത്യതയിൽ നിങ്ങളോട് രണ്ട് കാര്യം ചെയ്യാനുള്ള പ്രിയമുള്ളവരെ, ഒന്ന് ഫെലോഷിപ്പ്, രണ്ട് വർഷിപ്പ്. ഇത് രണ്ടുമുണ്ട്. നിത്യത, സ്വർഗത്തിൽ ചെല്ലാൽ നിങ്ങൾക്ക് ഫെലോഷിപ്പ് ഉണ്ട്, സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് വർഷിപ്പുണ്ട്. നിങ്ങൾക്ക് അവനെ, അവന്റെ മടിയിൽ ഒന്ന് ഇരുന്നിട്ട് അവനെ കണ്ടാൽ പിന്നെ അവിടെ എഴുന്നേറ്റ് വരാൻ തോന്നത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ, യേശു ഈ ഭൂമി വന്നപ്പോൾ യേശു എവിടെയായിരുന്നിരുന്നേ? ദൈവത്തിന്റെ മടിയിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ യേശു ഒരു ദിവസം എത്ര പ്രാവശ്യം പിതാവ് എന്ന വാക്ക് ഉച്ചരിച്ചിട്ടുണ്ടെന്ന് അറിയോ? അറിയില്ല. അവന്റെ ജീവിതം മുഴുവനും ഒരാളാൽ മാത്രം ബാധിക്കപ്പെട്ടിരിക്കുക, പിതാവ്. 12-ാമത്തെ വയസ്സിൽ അവനെ കണ്ടെത്തുമ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ എന്റെ പിതാവിൽ ഉള്ളതിലിരിക്കേണ്ടതാണ്. അവൻ പലയാവർത്തി പറയുന്നുണ്ട്, ഞാനും എന്റെ പിതാവും ഒന്നത്ര. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവ് ചെയ്യുന്നതല്ലാതെ സ്വതവേ പുത്രനൊന്നും ചെയ്യാൻ കഴിയില്ല. ലാസറിന്റെ കല്ലറയ്ക്ക് എന്ന് അവൻ പറഞ്ഞു, പിതാവേ എപ്പോഴും നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു, ഇപ്പോഴും നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവേ ഈ നാഴിക്കല്ലോ ഞാൻ വന്നിരിക്കുന്നത്. പിതാവേ പുത്രനെ നീ അല്ലാതെ ആരും അറിയുന്നില്ല. ഇങ്ങനെ ചെയ്യുവാനുള്ള പിതാവേ നിനക്ക് എവറി മോമെന്റ്, എവറി ഇൻസിഡന്റ്. അവൻ തന്റെ ജീവിതത്തിൽ അവന്റെ പിതാവിനെ മാത്രം കൺമുമ്പിൽ കണ്ടു. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, പിതാവിന്റെ മടിയിൽ ഇരുന്നപ്പോൾ പിതാവിനോടുള്ള ബന്ധത്തിന്റെ സെയിം ഇന്റൻസിറ്റിയിൽ തന്നെ ഈ താണലോകത്ത് താൻ വന്നപ്പോഴും ആ ഇന്റൻസിറ്റിയിൽ തന്നെ അവൻ പിതാവിനെ സ്നേഹിച്ചു. കാരണം അവൻ ആ പിതാവിന്റെ മഹത്വം കണ്ടതാ. പിതാവ് സൽഗുണപൂർണനാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാ അവൻ പറഞ്ഞു. ഹീസ് അവൻ അനാദി മുടിഞ്ഞും കിടക്കരുത് അവന്റെ സൽഗുണപൂർത്തി മുടിഞ്ഞും കാണാൻ. അവന്റെ മനസ്സ് കണ്ട പുത്രൻ പറയാണ് ഹീസ് അവൻ സൽഗുണപൂർണ്ണ, ഹീസ് എ പെർഫെക്റ്റ് ഫാദർ, ഹീസ് എ പെർഫെക്റ്റ് ഫാദർ. പ്രിയുള്ളവരെ, നിന്റെ വാതുക്കൽ വന്ന് കൊട്ടുമ്പോൾ ദൈവം എന്തെങ്കിലും ആവശ്യപ്പെട്ടു വന്നു എന്ന് വിചാരിച്ച് നീ കഥകു തുറക്കാതിരിക്കുമ്പോൾ നീ അവനുമായിട്ടുള്ള സ്നേഹക്കൂട്ടായ്മയാ പലപ്പോഴും നഷ്ടപ്പെടുത്തിയത്. മെനി ടൈം വി മിസ് സച്ച് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം എപ്പോഴൊക്കെ ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവം ആഗ്രഹിച്ച് വേദഭാഗം നിന്നെ വായിച്ചു കേൾപ്പിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴോ നീ ആ വേദഭാഗം അടച്ചു വെച്ചു. കാരണം നീ പറയുന്നത് ഇല്ല, ഇത് ഹൗസ് ഓണറാ. പ്രൈസലോ. ദൈവത്തെ കണ്ട ഒരുവൻ, എന്റെ പിതാവ് സൽഗുണപൂർണനാ. നിങ്ങളുടെ മോന്, നിങ്ങളുടെ അപ്പൻ, അവൻ ചോദിച്ച, നിങ്ങളുടെ മോൻ ചോദിച്ച, അപ്പൻ ചോദിച്ച കല്ല് കൊടുക്കുവോ? മീനിനെ ചോദിച്ചാൽ പാപിനെ കൊടുക്കുവോ? ഓ, അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ ഞാൻ അപ്പനെ കണ്ടതാ. അപ്പൻ അനാദി, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ആ അപ്പൻ എത്രയധികം. അതുകൊണ്ട് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും പിതാവ്, പിതാവ്, പിതാവ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവന്റെ ഒരു അപ്പൻ എന്ന് തോന്നത്തക്ക വണ്ണം തന്റെ ജീവിതം മുഴുവനും പിതാവിനാൽ പിടിക്കപ്പെട്ടിരുന്നു. എന്നിട്ട് അതേ ഇന്റൻസിറ്റിയിൽ നമുക്കും നമ്മുടെ പിതാവിനോടും യേശുവിനോടും ഒരുമിച്ച് പരിശുദ്ധാത്മാവിനോടും ചേർന്നുള്ള നിത്യ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ അവിടെ നിന്നാർക്കും എഴുന്നേറ്റ് പോരാൻ തോന്നത്തില്ല. പ്രിയമുള്ളവരെ, അതാ നമ്മൾ വെളിപ്പാട് ദിവസം 7 അധ്യായത്തെ വായിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് മറിച്ചു പോകാം, എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു നിർത്തണം. അതുകൊണ്ട് പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ഒന്ന് വരാം. യോഹന്നാൻ വെളിപ്പാട് ദിവസം 7 അധ്യായം. വൺ ഈസ് ഫെലോഷിപ്പ്, സെക്കൻഡ് വൺ ഈസ് വർഷിപ്പ്. വർഷിപ്പ് 7 അധ്യായത്തിന്റെ വെളിപ്പാട് 7:15 പെട്ടെന്നൊന്ന് എടുത്താൽ നമുക്ക് വായിക്കാം. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്നു. ഇരുന്നു, യു ആർ ഗോയിങ് ടു സിറ്റ് ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിനക്ക് എന്ത് തോന്നും? വത്സല്യ സഹോദരൻ, എന്ത് തോന്നും? മുമ്പേ സഹോദരൻ ഇവിടെ പ്രബോധിപ്പിച്ച് പറഞ്ഞല്ലോ, നാം നമ്മുടെ ശിഷ്ടം കൊണ്ട് സ്വർഗത്തിൽ ജീവിക്കാൻ പോകുന്നവരല്ല. നാം ഇവിടെ വെച്ച് തന്നെ ദൈവത്തോട് കൂടെയുള്ള കൂട്ടായ്മ അനുഭവിച്ച് നാം സ്വർഗത്തിലേക്ക് കയറുക. അവിടെ ശേഷിപ്പല്ല, നാം ഇപ്പോൾ തന്നെ നിത്യത്തിൽ. അതുകൊണ്ടാണ് യോഹന്നാൻ പിതാവും പുത്രനോടുള്ള കൂട്ടായ്മ വരാൻ പോകുന്നതല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശുവിനോടും ക്രിസ്തുവിനോടും കൂടെ അത്രേ. അവർ ഇവിടെ അനുഭവിച്ചു. യോഹന്നാൻ 14:21 യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന നിത്യതയിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല, അത് അതിന്റെ ക്ലൈമാക്സ്. ഇവിടെ ആരംഭിച്ചു, അത് യോഹന്നാൻ ആരംഭിച്ചു. ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ കണ്ടു. ആരെ കണ്ടു? യേശുവിനെ മാത്രമല്ല, ഇനി യോഹന്നാൻ 14 എഴുതിയിട്ടുണ്ട്, ഞാനും പിതാവും വന്ന് അവരോടൊപ്പം വസിക്കും. ആ വാക്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കും. നീ അവന്റെ മുമ്പിൽ ഇരുന്നാൽ നിനക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റമാണ് ഇതിന്റെ അത് എഴുതിയിരിക്കുന്നത്. അവന്റെ ആലയത്തിൽ രാപ്പകൽ. ഹോ പ്രൈസ് ദ ലോർഡ്. രാവും പകലും ഇല്ല, എങ്കിലും കർത്താവ് ഒരു പദപ്രയോഗം പറഞ്ഞ ഡേ ആൻഡ് നൈറ്റ് യു വിൽ സിറ്റ് ബിഫോർ ഗോഡ് ആൻഡ് യു ഡോണ്ട് വാണ്ട് ടു ഗോ അവേ ഫ്രം ദർ. ദൈവത്തിന്റെ മുമ്പാകം വിട്ടുപോകാൻ തോന്നത്തില്ല. ഇന്നത്തെ ഉഴപ്പന്മാരൊക്കെ ഇവിടെ ചെല്ലും, എന്ത് ചെയ്യുക? നമ്മൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം വാച്ചാൻ നോക്കും അല്ലേ, ഈ ആത്മാർത്ഥമായിട്ട് വാച്ചാൻ നോക്കുന്ന. അതായത് കാരണം വർഷങ്ങളായിട്ട് ശീലിച്ചു പോയതുകൊണ്ട്. ആ 2 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ കഴിഞ്ഞ് തീർന്നപ്പോ എത്രയോ പ്രാവശ്യം നമ്മൾ വാച്ചാൻ നോക്കിയിട്ടുണ്ടല്ലേ. സ്തോത്രം പറഞ്ഞതിനേക്കാൾ കൂടുതലെണ്ണം വാച്ചാൻ നോക്കിക്കാണും. പക്ഷെ ഇവിടെ നോക്കിക്കേ, ദൈവത്തിന്റെ മുൻപാകെ ഒരുവൻ വന്നിരുന്ന് കഴിഞ്ഞാൽ അവന് വരാൻ പോകുന്ന മാറ്റം എന്താണെന്നറിയോ? ഡേ ആൻഡ് നൈറ്റ് നീ അവനെ എന്ത് ചെയ്യും? ആരാധിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇതാ അവന്റെ മനസ്സിൽ, ഇതാ നീ തുടരരുത് ജീവിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ പിശാച് പറഞ്ഞു, മോനെ അവൻ അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷെ ദൈവത്തെ നിങ്ങളൊന്ന് കണ്ടേ. കാണുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറിയിട്ട് നിങ്ങൾ രാപ്പകൽ നിനക്ക് അവിടുന്ന് പോകാൻ തോന്നത്തില്ല. നല്ല ഒരു പ്രസംഗം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ തോന്നുമോ? ഇല്ല, അയ്യോ പോകാൻ തോന്നത്തില്ല. കൊച്ചിനെ വിളിക്കണം എന്ന് പറഞ്ഞ് ഭാര്യയുടെ ഫോൺ വരുമ്പോൾ നീ പറഞ്ഞു നീ പോകും, അല്ലെങ്കിൽ ഓട്ടോ, അല്ല നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല. ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇടയ്ക്കെങ്ങാനും പോകുമ്പോഴാണോ ആ ഏറ്റവും നല്ലൊരു അനുഭവം നഷ്ടപ്പെട്ടു പോകുന്നെങ്കിലോ? സേവർ കംപ്ലീറ്റ്ലി സിറ്റിംഗ് ബിഫോർ ഗോഡ്. സെക്കൻഡ് വൺ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായി. ഹിസ് പ്രസൻസ്, അവന്റെ പ്രസൻസ് ഒരു ടെൻഡായിട്ട് അവരുടെ ജീവിതത്തെ അങ്ങ് മൂടുകയാണ്. അടുത്ത വാക്യം പറഞ്ഞു, ഇനി അവർക്ക് എന്ത് ചെയ്യത്തില്ല? യെസ്, ഇത് അവനെ കാണുമ്പോൾ വിശപ്പ് മാറുന്നു, അവനെ കാണുമ്പോൾ ദാഹം മാറുന്നു, അവനെ കാണുമ്പോൾ വെയിൽ അടിക്കപ്പെടുന്നില്ല, അവനെ കാണുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നില്ല. പിന്നെ അടുത്ത വാക്യം, സിംഹാസനത്തിന് മധ്യമുള്ള കുഞ്ഞാട് അവരെ മേയിച്ച ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. അടുത്ത വാക്ക്, ആ മതി. ഇതിന്റെ അവസാനത്തെ വാക്യത്തിൽ ആരാധന എന്തായി മാറി? എന്തായി മാറി? ഫെലോഷിപ്പായി മാറി. ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുക? ദൈവം അവന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് ദൈവം എന്ത് ചെയ്യുക? അവരുടെ കണ്ണിൽ നിന്ന്. യെസ്, സോ ദ വർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. നാം ഇങ്ങനെ ആരാധിച്ച് 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 ദൈവത്തെ മഹത്വപ്പെടുത്തി ഉറക്കമില്ല, വിശപ്പില്ല, ദാഹമില്ല അതിരിക്കുമ്പോൾ ദൈവം ആരാധന മാത്രം സ്വീകരിക്കുകയല്ല, ഇൻ ദ ഫ്യൂച്ചർ എറ്റേണിറ്റി അവൻ ഇറങ്ങി വന്നിട്ട് അവരെ തൊടുന്നു. അതാ നമ്മൾ 20-ാമത്തെ വെളിപ്പാട് ദിവസം 20 ഫെലോഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നത് അന്ന് അവൻ മരണമില്ല, ദൈവം തൻ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ തൻ അവരുടെ വിളക്കായിരിക്കും, അവരുടെ കണ്ണിൽ നിന്ന് അവർക്ക് ഇനി ദുഃഖമില്ല, മുറവിളിയില്ല. See, there it speaks about not the worship, it's fellowship. ദൈവത്തിന് സ്തോത്രം. ഇത് തന്നെ യോഹന്നാൻ 17 യേശു പറയുക, ഫാദർ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്തിനാ? പിതാവേ ഞാൻ അത് ഓർക്കുന്നു, ഒന്നുകൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ അവർക്ക് ഈ മഹത്വം ക്രൂശിൽ കൊടുക്കാൻ പോകുന്നത്, അനാദിയിൽ അന്ന് നമ്മൾ എടുത്ത തീരുമാനം അതിലേക്ക് ഇവരെല്ലാം വരാനായിട്ട്. ഓ ഞാൻ ദൈവത്തിന് സ്തോത്രം. അനാദിയിൽ, see it begins, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ആരംഭിച്ചു, അവന് തുടക്കമേ ഇല്ല. ഇനി റോമാലേഖനം 8 ദൈവം യേശു ക്രിസ്തു നമ്മളെ ഗ്ലോറിഫൈ ചെയ്യുന്നു, അവനോ അവസാനമില്ല. ആദിയില്ലാത്ത ഒരുവനാൽ ജീവിതം ആരംഭിച്ചു, അവസാനമില്ലാത്ത ഒരുവനാൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടാൻ പോകുന്നു. ഇതിന് നടുക്ക് സ്പേസ് ഇല്ല, ടൈം ഇല്ല, ഇതിന് നടുവിൽ ദൈവം എന്നെ ചേർത്ത് വെച്ചിട്ടു. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ഇതാണ് അനാദിയിൽ മറഞ്ഞു കിടന്ന ദൈവത്തിന്റെ മർമ്മം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ വാക്യത്തിലേക്ക് പോകണമെന്നുണ്ട്, നമ്മുടെ സമയം പോയി. യെസ്, ദൈവത്തിന് സ്തോത്രം. അനാദിയിലെ മറഞ്ഞു കിടന്ന സ്വർഗത്തിലെ മർമ്മം യോഹന്നാൻ 17 പ്രാർത്ഥിച്ചിട്ട് പിതാവിന് ഒന്നുകൂടെ ഓർപ്പിച്ചു കൊടുത്തോണ്ട് യേശു പറയാ, ദിസ് ഇസ് ഇത്, ഈ ടാർഗറ്റ്, ഈ ലക്ഷ്യം. അത്രയും സ്നേഹവാനായൊരു ദൈവം. ഹല്ലേലൂയ. എല്ലാറ്റിനും ഒടുവിൽ സമ്പൂർണതയുടെ ബന്ധമായ, യെസ്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം. നമ്മൾ ഇതുവരെയും സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം അനുഭവിച്ചിട്ടില്ല. But in heaven, you are going to experience the perfect love. ഇതാണ് ദൈവത്തിന്റെ ഹൃദയത്തിലെ നിങ്ങളോടുള്ള ആഗ്രഹമെങ്കിൽ അവന് നിന്നോട് ചിലത് ആവശ്യപ്പെടരുതോ? അവന് നിന്നോട് ചിലത് ചോദിക്കരുതോ? അവന് നിന്നോട് ചിലത് നിന്റെ മുമ്പിൽ നിന്റെ നന്മയ്ക്കായിട്ട് വെക്കരുതോ? That is my question. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഈ നോഹയുടെ യാഗം ഞാനിങ്ങനെ വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാടാണ് ദൈവത്തിന്റെ ആഗ്രഹം. താൻ തന്നിൽ തന്നെ ആരാലും അറിയാതിരിക്കണം എന്നല്ലാരും ദൈവത്തിന്റെ ആഗ്രഹം. ഹി വാണ്ട്സ് ടു റിവീൽ ഹിംസെൽഫ്. അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ അനുഭവിക്കണം. ദൈവത്തെ ഒഴിച്ച് ബാക്കി മുഴുവനും അവൻ തന്റെ ജനത്തിന് കൊടുത്തിരിക്കുക. നിങ്ങൾ വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ മണവാട്ടിക്ക് സ്വർഗത്തിൽ കൊടുക്കാൻ പോകുന്ന സ്വീകരണമൊക്കെ വായിക്കണം, ഗംഭീര സ്വീകരണമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മണവാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മണവാട്ടി വരുന്ന ആ സ്ഥലവും മണിയറയും. മണവാട്ടിയെ കുറിച്ച് 19-ാം അധ്യായത്തിൽ എനിക്ക് 21-ാം അധ്യായത്തിന് സവിസ്തരം വിചാരിക്കുന്നു. മണവാട്ടിക്കൊക്കെ ഭയങ്കര വെൽക്കമാണ് സ്വർഗത്തിൽ, കാരണം സ്വർഗത്തിന്റെ അനാദിയിലെ നിർണയ അവിടെ നിറവേറ്റപ്പെടാൻ പോകുന്നു. അത് സന്തോഷത്തോടെയാണ് ദൈവം അത് അനുഭവിക്കുന്നത്. എന്നിട്ട് ദൈവം പറയാ, സൂര്യൻ പോ, ചന്ദ്രനോട് പറയാ മാറു 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 മാറു, ഇനി ഇവര് എന്റെ മുഖത്തു നിന്നുള്ള പ്രകാശം കൊണ്ടിവിടെ വസിക്കും, ഭൂമിയിലെ രാജാക്കന്മാർ അവന്റെ വെളിച്ചത്തിലേക്ക് വരും. ഈ നിലയിൽ വീണ്ടെടുപ്പ് സംബന്ധിച്ചുള്ള ഉദ്ദേശത്തിൽ ജീവിതം ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഈ ജീവിതത്തിന്റെ മുഴുവനും വർജനങ്ങളോ ഹോളിനെസ്സോ പഠിപ്പിക്കലോ അതിന്റെ മുന്നോട്ടുള്ള യാത്രകളോ ഇതിന് നടുവിലൂടെ പോകുന്നില്ലെങ്കിൽ, ഐ വാണ്ട് ടു ടെൽ യു, നാം നല്ല ബ്രദറും നല്ല സിസ്റ്ററും ആയിരിക്കും, ബട്ട് യു മിസ് യുവർ ഫെലോഷിപ്പ് വിത്ത് യുവർ ഗോഡ്. എന്റെ കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ഗ്ലോറിയസ് ആയ ശരീരം, ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ശരീരം യാഗമായി തീർന്നു. ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചവന്റെ തകർക്കപ്പെട്ട ശരീരം. എന്താ യേശുവിന്റെ സാക്രിഫൈസിന്റെ പ്രത്യേകത? എന്താ സ്വർഗം ഇത്രയും വിലയുള്ളത് കൊടുത്തത്? കാരണം നിർണയം അനാദിയിലെ ഇത്രയും തീവ്രമായിരുന്നു. ഞാൻ അങ്ങനെ ഓർക്കായിരുന്നു, ഈ 3 പേരും തമ്മിലുള്ള കൂട്ടായ്മയ്ക്കകത്ത് നിന്ന് ഒരാൾ ദാസനായ പറ്റും, ഒരാൾ താഴ്ചയുള്ള ശരീരം പ്രാപിച്ചേ പറ്റൂ. ഹൂ അന്നവിടെ ഒരു 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 തർക്കം ഉണ്ടായിരുന്നെങ്കിലോ? ഉറക്കം പോലും വേണല്ലേ? സ്വർഗത്തിൽ തർക്കോ? ഞാൻ യേശുവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ഈ സ്നേഹ കൂട്ടായ്മയിൽ മനുഷ്യൻ വീഴുമെന്നുള്ളത് ദൈവത്തിന് മുന്നമേ അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ടാ അവൻ എനിക്കായിട്ടൊരു ദേഹം ഒരുക്കിയിരുന്നു. വരുവാനിരിക്കുന്നവന്റെ സ്വരൂപത്തിലുള്ള ഒരു ശരീരം ആദാമിന് നൽകി. റോമർ 5. അപ്പൊ വരുവാനിരിക്കുന്നവന്റെ ശരീരം സ്വർഗം അനാദിയിൽ ഒരുക്കി വെച്ചു. ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓൾറെഡി പ്രിപ്പയർഡ് ഈവൻ ഇൻ ദ പാസ്റ്റ് എറ്റേണിറ്റി. ആ ശരീരം ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞ ബോഡിയാ. ക്രൂസിൽ തകർക്കപ്പെട്ടത് കേവലം ഒരു മനുഷ്യ ശരീരമല്ല പ്രിയമുള്ളവര്, ദൈവത്തിന്റെ ഇമേജ് നിറഞ്ഞിരിക്കുന്ന ബോഡിയാ. അതുകൊണ്ടാ ആദാം ശരീരത്തിൽ ചെയ്ത പാപത്തെക്കാൾ യേശു ക്രിസ്തു ശരീരത്തിൽ ചെയ്ത യാഗം ആദാമിന്റെ പാപം കൊണ്ടുണ്ടായ ഡാമേജിനേക്കാൾ കൂടുതൽ ഗ്ലോറി ദൈവത്തിനുണ്ടാക്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായോ? യേശുവിന്റെ ക്രൂസിലേക്ക് വരുമ്പോൾ അയ്യോ യേശു മരിച്ചേ, നോ, ആദാമിന്റെ പാപം കൊണ്ട് വന്ന ഡാമേജ് എത്രയാണോ അതിന്റെ 10 ഇരട്ടി ഓണർ ദൈവത്തിന് യേശു ക്രിസ്തുവിന്റെ യാഗം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് ഒരു വാക്കും എബ്രായർ 9 എഴുതിട്ടുണ്ട്, നിത്യാത്മാവിനാൽ തന്നെത്താൻ, യെസ്, ദേഹീല ആദാമിന്റെ പാപം വന്നത്, അതിന്റെ പരിഹാരം നിത്യാത്മാവിനാണ് നടത്തിയത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അത് ഓർക്കുന്നെങ്കിൽ, അത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. സോളിലാണ് ആദാമിന്റെ പാപം, പക്ഷെ യേശു ക്രിസ്തുവിന്റെ യാഗം ഇൻ സ്പിരിറ്റിലാണ് നടന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ മുഴുവനും പാപത്തിന്റെ ദുർഗത്വത്തിന്റെ മുകളിൽ യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്റെ സൗരഭ്യവാസന പൊങ്ങി നിൽക്കുകയാണ് പ്രിയമുള്ളവരെ. ഈ ലോകത്തിലെ 620 കോടി ജനവും ചെയ്യുന്ന മുഴുപാപത്തിന്റെ ദുർഗന്ധം സ്വർഗത്തിലെത്താതെ വണ്ണം അതിന് മുകളിൽ വീശുന്ന ഒരു സുഗന്ധത്തിന്റെ ആരാധനയുടെ യാഗമുണ്ട്. അതാണ് ദ സ്വീറ്റ് ഫ്രാഗ്രൻസ് ഓഫ് ദ സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശുവിന്റെ ഒറ്റയാഗം കൊണ്ട് പൊങ്ങിയ സുഗന്ധത്തേക്കാൾ ലോകത്തിലെ മുഴുവനുഷ്യന്റെയും പാപത്തിന്റെ ദുർഗന്ധം അവിടേക്ക് വരുന്നില്ല പ്രിയമുള്ളവരെ. സ്തോത്രം. ഹല്ലേലൂയ. ഫോർ വാട്ട്? ഫോർ വാട്ട്? ജോൺ ചാപ്റ്റർ 17:21, പിതാവേ ഞാൻ നിന്നിലും നീ എന്നിലും ആയിരിക്കുന്നില്ല, അവർ നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന് ഏറ്റവും നല്ലതെന്ന് നീ അവർക്ക് മുൻകരുതി. ഒരു വാക്കൂടെ പ്ലീസ്, ഒറ്റ വാക്കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ക്ഷമിക്കണം, വേണം, അടുത്ത ഒരു 3 മാസത്തേക്ക് ഞാൻ പ്രസംഗിക്കുന്നില്ല. എനിക്കുള്ളൊരു പോരാട്ടം ഇതാണെന്ന് നിങ്ങൾക്കറിയാവല്ലോ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 8-ാമത്തെ അധ്യായം, ഈ ഭാഗം ഒന്ന് പറയാതെ പോയാൽ ഒരു നഷ്ടമാണ്. ജനസിസ് ചാപ്റ്റർ 8:20 ഒന്ന് പെട്ടെന്ന് വായിക്കാം.
നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠപ്പെടുത്തു.
ശ്രദ്ധിച്ചു വായിക്കണേ, പെട്ടെന്ന് വായിച്ചു പോയാൽ നമുക്കത് മനസ്സിലാകത്തില്ല. സി, ലോകത്തിലെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെല്ലാം ദുഷ്ടതയാണെന്നും ഇവന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരു നന്മ ഇനി ഉണ്ടാകത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഇനഫ് ഈസ് ഇനഫ്, മതി എന്ന് പറഞ്ഞിട്ട് ദൈവം വെള്ളം കൊണ്ട് മുഴുവനും നശിപ്പിക്കാൻ തീരുമാനിച്ചു. നശിപ്പിച്ച ശേഷം ശേഷിച്ച 8 പേരുമായിട്ട് പെട്ടകത്തിൽ നിറങ്ങി വരുമ്പോൾ നടക്കുന്ന സംഭവമാണ്. ഇനി ഈ ഭൂമി ജീവിക്കുന്ന 8 പേരെ ഉള്ളൂ. നോഹ യഹോവയ്ക്ക് ഇറങ്ങി വന്നിട്ട് ആദ്യം ചെയ്തത് എന്നാണെന്നറിയോ? ഒരു യാഗപീഠം പണിതു. എന്നിട്ട് ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. നോഹ പെട്ടകത്തിൽ ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്തെന്നറിയോ? ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ചിലതിനെ എടുത്ത് യാഗപീഠത്തിൽ മേൽ അർപ്പിച്ചു. അപ്പോൾ നടന്ന ഒരു സംഭവം 21-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു വായിക്കും. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഈ യാഗത്തിന്റെ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു. ഓ, അടുത്ത വാക്യം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയ ഒരു വാക്യ. എന്നാണെന്നറിയോ? ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല, അതല്ല അതിന്റെ അടുത്ത വാക്യം. മനുഷ്യന്റെ മനോനിരൂപണം, യെസ്, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ ഈ യാഗം അർപ്പിച്ച് എന്റെ മൂക്കിൽ ഇതിന്റെ സുഗന്ധം കയറിയപ്പോൾ ഞാൻ അവരെ നശിപ്പിക്കത്തില്ല എന്ന സുഗന്ധത്തിൽ നിന്നും ഞാൻ പറയുമ്പോഴും ദ ക്യാരക്ടർ ഓഫ് ദ എൻടയർ ഹ്യൂമൻ റേസ് ഈസ് നോട്ട് ചേഞ്ച്ഡ്. അവിടെയാണ് ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണുന്നത്. ശ്രദ്ധിക്കും പ്രിയമുള്ളവരെ, മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. ഹീ നോസ് വാട്ട് ഈസ് ദ റിസൾട്ട് ആൻഡ് ഹീ നോസ് വാട്ട് ഈസ് ദ കോൺസിക്വൻസ്. അവനറിയാം ഇപ്പം ഈ ജലപ്രളയം കൊണ്ട് ജലപ്രളയം ഉണ്ടാകാനായിട്ട് കാരണമായ പാപത്തിന് 10 ഇരട്ടി പാപം വരാൻ പോകുന്നുള്ളൂ, മരണി ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. ബട്ട് ആ യാഗത്തിൽ നിന്നും പുറത്തേക്ക് വന്ന സുഗന്ധം കൊണ്ട് മാനവരാശി മുഴുവനും ചെയ്യാൻ പോകുന്ന പാപത്തിന്റെ ദുർഗന്ധം ദൈവം അങ്ങ് മറന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെ ഇനിയും. ശ്രദ്ധിക്കൂ, മനുഷ്യന്റെ മനോനിരൂപണം ദോഷമുള്ളതാ. ഇറ്റ് റിമെയിൻസ് ലൈക്ക് ദാറ്റ്. There is no change, but he changed by the sacrifice which Noah did. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ മുമ്പിൽ ഒരു ചലഞ്ച് കൊണ്ടുവരിക. ഈസ് ദ സാക്രിഫൈസ് ഓഫ് ജീസസ് ഈസ് ബെറ്റർ ദാൻ നോഗ സാക്രിഫൈസ്? മനുഷ്യന്റെ മനോനിരൂപണം മാറത്തില്ല എന്നിട്ടും നോഹയുടെ യാഗത്തിൽ നിന്ന് വരുന്ന മണം കൊണ്ട് ആ മനോനിരൂപണം അങ്ങനെയാണെന്ന് അറിയുമ്പോഴും അവരെ നശിപ്പിക്കത്തില്ല എന്ന് തീരുമാനമെടുത്തെങ്കിൽ സകല മനുഷ്യന്റെയും പാപത്തിന്റെ ദുർഗത്വത്തിന്റെ മുകളിൽ യേശു ക്രിസ്തുവിന്റെ ഏകയാഗത്തിന്റെ സൗരഭ്യ വാസന എത്രയധികം എത്രയധികം എത്രയധികം, ഹല്ലേലൂയ, കരങ്ങൾ ഉയർന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം, പ്രൈസ് ദ ലോർഡ്. എത്രയധികം എത്രയധികം യേശുവിന്റെ പരമയാഗത്തിൽ ഉയരുന്ന ഓ സുഗന്ധം എത്രയധികം എന്നെ ജീവനിൽ വാഴിക്കുന്നു, ഹല്ലേലൂയ. യെസ്, ക്രൂശിലേക്ക് നോക്കുമ്പോൾ സഹോദര, ദൈവത്തിന്റെ പൈതലെ, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവകാശിയെ, നിന്റെ അവകാശത്തെ നോക്കിക്കൊണ്ട് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നോഹയുടെ യാഗത്തിൽ നിന്നും പുറത്തേക്ക് വന്ന സൗരഭ്യവാസനയേക്കാൾ എത്രയോ ഉയർന്നതാണ് ഒരു പാപവും ചെയ്യാത്ത യേശു ക്രിസ്തുവിന്റെ ദേഹമാകുന്ന ശരീരത്തിലൂടെ ഉയർന്നു വന്ന യാഗത്തിന്റെ സുഗന്ധം. ആ സുഗന്ധം ഇന്ന് നിന്റെ മുഴുവനും പാപത്തിന്റെ ദുർഗന്ധത്തെയും മാറ്റുവാൻ തക്കവണ്ണം എനിക്ക് ഉതകുന്ന യാഗമാണെന്ന് ഓ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് സഭാമധ്യയെ ഞാൻ എന്റെ യേശുവിനെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ, 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 താങ്ക് യു ജീസസ്.
ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ